الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وارسله بالهدى ودين الحق ليُنذِرَهُ على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد رسول الله وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا سهود المجد അള്ളാഹുവിന്റെ അടിമകൾക്ക് മതനിയമങ്ങൾ വിശദീകരിക്കാനായി അനേകം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം നിയുക്തനായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം എക്കാലത്തുമുള്ള മനുഷ്യർക്ക് സത്യത്തിന്റെ വഴികാട്ടിയ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ടോ അങ്ങനെയെല്ലാം ചിട്ടപ്പെടുത്തപ്പെട്ടതായിരുന്നു അവിടുത്തെ മഹനീയമായ 23 വർഷക്കാലം നീണ്ടുനിന്ന ജീവിതം. പിന്നീട് വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യതലം സമുദായത്തിനും ആ ജീവിതത്തിൽ മാതൃകയുണ്ടായിരുന്നു. എന്തു വിശ്വസിക്കണം, എന്തു പ്രവർത്തിക്കണം, ജീവിതത്തിലെ മറ്റു വ്യവഹാരങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പ്രവാചകന്റെ ജീവിതം വ്യക്തമായി മാതൃക കാണിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മതമായി മനുഷ്യർക്ക് എന്തൊക്കെ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു അതൊക്കെ പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മതത്തിൽ യാതൊന്നും ബാക്കി വെക്കാതെ അദ്ദേഹം കടന്നുപോയി. എല്ലാത്തിനും മാതൃക കാണിച്ചുകൊണ്ട് തന്നെ കൽപ്പിക്കേണ്ടത് കൽപ്പിച്ചു, നിരോധിക്കേണ്ടത് അവിടുന്ന് നിരോധിക്കുകയും ചെയ്തു. അള്ളാഹു ഇക്കാര്യം പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ അതിന്റെ വചനങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തെ അറിയിക്കുകയും ഹല്യവും അക്മൽത്തിലേക്കും ദീനക്കും വാക്വംത്വ അലൈക്കും ഞർമ്മത്തി വറദീത്തിലേക്കും ഇസ്ലാമ ദീന എന്ന വചനം ഇതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളിലൊന്നാണ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന അള്ളാഹു പ്രസ്താവിക്കുകയാണ് ഈ വചനത്തിലൂടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മതപരമായി മനുഷ്യർക്ക് ലഭിക്കേണ്ടതായ മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഏതൊരു പ്രവാചകനും അദ്ദേഹം തന്റെ സമുദായത്തിന് പഠിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ പഠിപ്പിക്കാതെ പോവുകയില്ല എന്ന പ്രവാചകന്റെ പ്രസ്താവനയും ഇതിലേക്ക് വിളിച്ചു നൽകുന്നതാണ്. മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ ഇല്ലാ കാന ഹഖൻ അലൈഹി അൻ യദുല്ല ഉമ്മത്തഹു അലാ ഖൈരി മാ യഅലമുഹു. അദ്ദേഹത്തിന് അറിയുന്ന പുണ്യമാണെന്ന് നല്ലതാണെന്ന് ഏതൊരു പ്രവാചകനും അറിയാവുന്ന തന്റെ സമുദായത്തിന് വേണ്ട നല്ല കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹു നിയോഗിച്ച ഏതൊരു നബിയുടെയും ബാധ്യതയായിരുന്നു എന്നാണ് റസൂലുള്ള പറയുന്നത്. അപ്പോൾ ഈ ബാധ്യത നിർവഹിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞത് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മതമായി, മതവിശ്വാസമായി, കർമ്മമായി, ആചാരമായി എന്തൊക്കെ പഠിപ്പിക്കേണ്ടതുണ്ടോ അത് പഠിപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് പോയത് എന്ന് പ്രവാചകനെ പറ്റി വിശ്വസിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഖുർആനിനോടും പ്രവാചകന്റെ വചനങ്ങളോടും ഏറ്റവും യോജിക്കുന്ന മാർഗം എന്നുകൂടി നാം മനസ്സിലാക്കണം. നമ്മുടെ മതാധ്യാപകനായ, മതപരമായി നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ആത്മീയ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതും ഈ സന്ദേശവാഹകനായ പ്രവാചകനെ മാതൃകയാക്കേണ്ടതും മുസ്ലിങ്ങളുടെ കടമയാണ്. പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ എന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ തന്റെ സ്വന്തം ശരീരത്തെക്കാൾ നബി ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടവനായിരിക്കണമെന്നാണ് അവിടുന്ന് തന്നെ പറയുകയുണ്ടായത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിന്റെ കരം പിടിച്ചു, കൈപിടിച്ചു, എന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, ലാം തഅഹഖു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിന്നൻ, താങ്കൾ എനിക്ക് എല്ലാ വസ്തുക്കളെക്കാളും ഇഷ്ടപ്പെട്ട ആളാണ്, എന്നെ കഴിച്ചാൽ താങ്കളാണ് എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു. അപ്പൊ ഉമറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിന്നേക്കാളും നിന്റെ സ്വന്തം ശരീരത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ നീ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ കൂടി. അപ്പൊ ഉമർ പറഞ്ഞു, റസൂലെ ഫൈനവുല്ലാൻ, ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഇപ്പൊ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും എന്റെ സ്വന്തം ശരീരത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് താങ്കളെയാണ്. വല്ലാഹി, തിരുനബി പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ ആനയാവുന്ന, ഉമർ ഇപ്പോൾ ശരിയായി, ഇപ്പോൾ നിന്റെ വിശ്വാസം ശരിയായി എന്നായിരുന്നു റസൂലുള്ള പറഞ്ഞു. ലാ യൂമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, സ്വന്തം മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മുഴുവൻ മനുഷ്യന്മാരെക്കാളും ഞാൻ അവന് പ്രിയങ്കരനാകുന്നതുവരെ നിങ്ങളിൽ ഒരാൾക്കും യഥാർത്ഥ വിശ്വാസിയാവാൻ കഴിയില്ല എന്ന് നബി തിരുമേനി പറയുന്നു. പവല്ലദി നഫ്സു മുഹമ്മദിന്റെ യദി ലാ യൂമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ സലാത്തും മൻകുൻ നബീഹി വജന ഹലാവത്തല്ലീമ, ഈമാനിന്റെ മാധുര്യം നുകർന്നു മൂന്ന് കാര്യങ്ങൾ ഏതൊരാളിലുണ്ടോ അയാൾ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നീ പറഞ്ഞ കാര്യങ്ങളിലൊന്ന് അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, മറ്റുള്ളവരെക്കാളെല്ലാം അല്ലാഹുവും പ്രവാചകനും അവന് പ്രിയപ്പെട്ടതായി മാറുക, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവും റസൂലുമായി മാറുന്നതുവരെ മാറുന്ന സമയത്താണ് ഈമാനിന്റെ മാധുര്യം നുകരാൻ ഒരാൾക്ക് സാധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും അന്നബിയു ഔലാ ഫിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞു വേണം. പ്രവാചകൻ വിശ്വാസികളോട് അവർക്കുള്ള ബന്ധം അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും അർഹതയും അവകാശവും പ്രവാചകനാകുന്നു. സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കണം എന്നാണ് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നത്. ഈ വസ്തുത മനസ്സിലാക്കിയവരായിരുന്നു നബി തിരുമേനിയുടെ സന്തത സഹചാരികളായ അവിടുത്തെ അനുചരന്മാരായ സഹാബി. അവിടുത്തെ ജീവിതം മാതൃകയാക്കി ജീവിച്ച് അവർ മുന്നോട്ടു പോയി. അവിടുത്തെ മരണശേഷവും ആ കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ കഴിച്ചുപോയി. അവരിൽ പ്രമുഖന്മാരായ ആളുകളെല്ലാം അവരുടെ ജീവിതം ഒരു ത്യാഗമാക്കി മാറ്റുകയായിരുന്നു. അതിനവർക്ക് പ്രചോദനം ഈ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ മുമ്പിൽ അവരുടെ സർവ്വ താല്പര്യങ്ങളും അവർക്ക് ചെറുതായി തോന്നി. സമ്പത്തും സന്താനങ്ങളും സ്വന്തപ്പെട്ടവരും നാടും എല്ലാം ഉപേക്ഷിച്ച് അവർ പലായനം ചെയ്യാൻ തയ്യാറായി. പലരും അവരുടെ ജീവൻ തന്നെ പ്രണവൽഗണിക്കാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കാൻ ഞങ്ങൾ മരിച്ചാലും പ്രവാചകനെ മരിക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു അവരുടെയൊക്കെ മുദ്രാവാക്യം. അതവർ ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്തു. സ്നേഹമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ തിരുത്തിയ ശേഷം അദ്ദേഹം പ്രസ്താവിച്ചതുപോലെ, പ്രഖ്യാപിച്ചതുപോലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ സ്വന്തം ശരീരത്തെക്കാളും പ്രവാചകനാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം 100% സത്യമായി. അതിൽ കാപട്യം ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ മഹാനായ ബിലാലിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആ കഥ അറിയാം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാങ്കുകാരനായി. ബിലാൽ പ്രവാചകനെ അതിനെച്ച് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഉമ്മയ്യത്ത് എന്ന രാക്ഷസൻ നിട്ടൂരമായി മർദ്ദിച്ചപ്പോൾ അഹദ് എന്നുരുവിട്ട ആ മഹാനായ ബിലാലിന്റെ ചരിത്രം അറിയാത്തവരുണ്ടാവില്ല. പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന ഏത് കുട്ടിയോടും ഏത് നാട്ടിൽ വെച്ചു, ഇന്ത്യയിലോ ചൈനയിലോ അമേരിക്കയിലോ പാകിസ്ഥാനിലോ അറബ് നാടുകളിലോ എവിടെ വെച്ചു പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ആരാണ് പ്രവാചകന്റെ വാങ്കുകാരൻ എന്ന് ചോദിച്ചാൽ ബിലാൽ ഇബ്നു റബാഹ എന്ന കുട്ടി മറുപടി പറഞ്ഞു. അത്ര പ്രസിദ്ധനായ സഹാബി പ്രവാചകന്റെ മരണശേഷം ഖലീഫ അബൂബക്കറിന്റെ അടുത്ത് ചെന്നു. അബൂബക്കറിനോട് അദ്ദേഹം പറഞ്ഞു, യാ ഖലീഫത്ത് റസൂലില്ല, ഇന്നി സമയത്ത് റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അഫ്ദൽ അമലിൽ മുഖീൻ ജിഹാദു ഫീ സബീലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മൂമിനായ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ദൈവമാർഗത്തിലുള്ള സമരമാകുന്നു എന്ന് ബിലാൽ അബൂബക്കറിനോട് പറഞ്ഞു. അബൂബക്കർ ചോദിച്ചു, ഫമാ തശാഉ യാ ബിലാൽ, ബിലാൽ താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഖാല അറദ്തു അൻ ഉറാബിക ഫീ സബീലില്ലാഹി ഹത്താ അമൂത്, മരണം വരെ ദൈവമാർഗത്തിൽ സമരം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പോരാളിയായി മരണം ഭരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ബിലാൽ അബൂബക്കറിനെ അറിയിച്ചു. അബൂബക്കർ ചോദിച്ചു, മയ്യു അദ്ദിനുലനായ ബിലാൽ, താങ്കൾ പോയാൽ ഞങ്ങൾക്ക് ആര് വാങ്ങു വിളിക്കും എന്നായിരുന്നു അബൂബക്കറിന് ചോദിക്കാനുണ്ടായിരുന്നു. ബിലാൽ പറഞ്ഞു, പ്രവാചകന്റെ ശേഷം ഇനി ഒരാൾക്ക് വേണ്ടിയും ഞാൻ ബാങ്ക് വിളിക്കാൻ തയ്യാറല്ല എന്ന് ബിലാൽ അബൂബക്കറിനെ അറിയിച്ചു. അബൂബക്കർ ഉപദേശിക്കുന്നു, വലിപ്പ വാക്കില്ലനായ ബിലാൽ, ബിലാൽ എന്നാലും താങ്കൾ ഇവിടെ കഴിഞ്ഞുകൂടണം, ഞങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കണം എന്ന് ബിലാലിനോട് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. ബിലാൽ അബൂബക്കറിനെ ഞെട്ടിച്ചു കളഞ്ഞ മറുപടിയാണ് ബിലാലിൽ നിന്ന് അബൂബക്കറിന് ലഭിച്ചത്. അദ്ദേഹം പറയുകയാണ്, ഇൻ കുന്ത അസ്തനി ലി അകൂന ലക് ഫലയകുൻ മാ തുരീദ് വഇൻ കുന്ത അസ്തനി ലില്ലാഹി ഫദഅനി വമാ അസ്തനി ലി. അബൂബക്കർ, താങ്കൾ എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്നിൽ നിന്നും താങ്കൾ വല്ല കാര്യവും പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെയാവട്ടെ, എനിക്ക് വിരോധമില്ല, ഞാനത് സ്വീകരിച്ചുകൊള്ളാം. നേരെ മറിച്ച് അള്ളാഹുവിന് വേണ്ടിയായിരുന്നു താങ്കൾ എന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതെങ്കിൽ എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതെങ്കിൽ എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കണം എന്നായിരുന്നു അബൂബക്കറിനോട് ബിലാൽ പറഞ്ഞു. അബൂബക്കർ പറഞ്ഞു, ഞാൻ ഇല്ലാതെയാവില്ല, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ അടിമത്തത്തിൽ നിന്നും നിന്നെ മോചിപ്പിച്ചത്, ഉമ്മയ്യത്തിൽ നിന്നും വിലക്ക് വാങ്ങി നിന്നെ മോചിപ്പിച്ചത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നു, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് ബിലാലിനോട്. ബിലാൽ ഇരിയായിലേക്ക് പല നാടുകളിലും പല യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെയാണ് ഷാം സന്ദർശിക്കാൻ, സിരിയ സന്ദർശിക്കാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ടത്. ഷാമിൽ ഉമറെത്തിയപ്പോൾ ആളുകളൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു ബിലാലിന്റെ വാങ്ക് കേൾക്കണമെന്ന്. ബിലാലിനോട് വാങ്ക് വിളിക്കാൻ പറഞ്ഞു. അതിനു മുമ്പും ബിലാൽ വാങ്ക് വിളിക്കുമ്പോൾ അദ്ദേഹം അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുമ്പോൾ കരയുകയായിരുന്നു പറഞ്ഞു. അന്ന് നിർബന്ധത്തിന് വഴങ്ങി ബിലാൽ വാങ്ക് വിളിച്ചു. ബിലാലിന്റെ പരസ്യമായ അവസാനത്തെ വാങ്ക് എന്നാണ് ചരിത്രം ഇതിന് വിശേഷിപ്പിക്കുന്നത്. ഷാമിൽ അദ്ദേഹം വാങ്ക് വിളിക്കാൻ തുടങ്ങിയപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളും സഹാബിമാരുമായിരുന്ന ആളുകൾ പൊട്ടിപ്പൊട്ടി കരഞ്ഞുപോയി. ഏറ്റവും കൂടുതൽ അന്ന് നിലവിളിച്ചത് കരഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവായിരുന്നു, ഖലീഫയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഗതി? മുഹമ്മദ് നബിയുടെ പേരുച്ചരിക്കാൻ മഹാനായ ബിലാലിന് അതുച്ചരിക്കുമ്പോൾ പ്രവാചകനെ ഓർമ്മ വരികയും അദ്ദേഹം കരയുകയും ചെയ്തു. ഇത്രയ്ക്ക് സ്നേഹമാണ് മഹാനായ ബിലാലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നു. ഇതൊരു ബിലാലിന്റെ മാത്രം കഥയല്ല, അനേകം ആളുകളുടെ ചരിത്രമാണ്. അവരെല്ലാം നബിയെ
അതിലേക്ക് സ്നേഹിച്ചു, അവരാദരിച്ചു, അവര് ബഹുമാനിച്ചു. ആ പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർ ജീവിച്ചു. അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഈ പ്രവാചകൻ ഞങ്ങൾക്ക് മതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒന്നും അദ്ദേഹം മാറ്റിവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ കൽപ്പന അനുസരിച്ച് അവർ പ്രവാചകന്റെ ശരിയായ അനുയായികളായി ജീവിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ മാർഗം ഇതാണ്, ഇതാണ് എന്റെ മാർഗം, ശരിയായ മാർഗം, അത് നിങ്ങൾ പിന്തുടരുക. നിങ്ങൾ വിവിധ മാർഗങ്ങൾ പിന്തുടരരുത്, അപ്പോൾ നിങ്ങൾ സാക്ഷാൽ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകും. ഇത് അല്ലാഹു നിങ്ങളോട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി ഉപദേശിക്കുന്നതാണ് എന്ന ഖുർആനിന്റെ വചനം അവർക്ക് പ്രവാചകൻ പഠിപ്പിച്ചു. ഇത്തവ്യൂഭാവുന്തിലേക്കും നിർദ്ദിക്കും വലാതസ്തവ്യൂഹിൻ ദൂരികി ഔലിയാ കലീലം മാത്രം, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾ പിന്തുടരണം. വലാതസ്തവ്യൂഹിൻ ദൂരികി ഔലിയാ കലീലം മാത്രം, മറ്റ് ഔലിയാവിനെ, മറ്റ് മിത്രങ്ങളെ, രക്ഷകന്മാരെ നിങ്ങൾ പിന്തുടരരുത്, നിങ്ങൾ അല്പം മാത്രമേ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനത്തിന് അതർഹിക്കുന്ന പ്രാധാന്യം നബിയുടെ അനുയായികൾ തന്നെ. അവരെ തിരുനബി ഉപദേശിച്ചു, നിങ്ങൾ ഈ മാർഗം കുറുകെ പിടിക്കണം, ഈ മാർഗം അള്ളാഹുവിന്റെ മാർഗമാണ്, ഇത് എന്റേതല്ല, അള്ളാഹുവിന്റേതാണ്, ഞാൻ നിങ്ങളുടെ റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, വഴികാട്ടിയ, അതനുസരിച്ച് അള്ളാഹു പറയുന്നതനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നിങ്ങൾ പ്രവർത്തിക്കണം. എന്റെ കൽപ്പനയില്ലാത്ത വല്ലതും നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് ശരിയല്ല, അത് ബാധിച്ചമാകുന്നു, വല്ലതും നിങ്ങൾ ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാകുന്നു എന്നും തിരുനബി അവരെ ഓർമ്മിച്ചു. മൻ അനിരാമലൻ ദൈത്താരേഹി അമൃതാണ് ബഹുപറന്ന്, ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ലതും ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ്. പക്ഷേ ദീർഘദൃഷ്ടിയോടുകൂടെ വഴി ലഭിക്കുന്ന പ്രവാചകൻ തന്റെ സ്വന്തം അനുജന്മാരോടായി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ജനങ്ങളെ ഗതസ്ഥനമൻകാന കപിലക്കും ഹതുവൽ ഹദ്ദത്തിൽ ഹദ്ദ്, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ഈ ആശയങ്ങളെല്ലാം കാണാം. നിങ്ങൾ നിങ്ങളുടെ പൂർവീകന്മാരെ പിന്തുടരുത്. മതത്തിന്റെ ആചാരമെന്ന നിലയ്ക്ക് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവൻ പ്രവേശിച്ചാൽ നിങ്ങളും അത് ചെയ്യും, നിങ്ങളും അങ്ങനെ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കൽ പുണ്യമാണെന്ന് വിചാരിച്ചത് ചെയ്യും. അവർ ചോദിച്ചു, റസൂലേ, താങ്കൾ ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണോ? അവിടുന്ന് പറയുകയായി, പിന്നെ ആരെയാണ്? അഥവാ അവരിലുണ്ടായ സർവ്വ ദുരാചാരങ്ങളും നിങ്ങളുടെ കൂട്ടത്തിലും വരാൻ പോകുന്നു, ഈ സമുദായത്തിലും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുജനന്മാർക്ക് താക്കീത് നൽകുകയും അവരോടായി പ്രവാചകൻ ഓർമ്മിപ്പിച്ചു, നിങ്ങളിൽ ശേഷം പൂർവീകന്മാരിൽ ഉണ്ടായതുപോലെ മാർഗഭ്രംശം സംഭവിച്ചു പോകുക, അഥവാ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, പൂർവീകർ ചെയ്ത അവരിലുണ്ടായ തെറ്റായ സ്വഭാവങ്ങൾ നിങ്ങളിലും അവസാനം വന്നുചേരും എന്നവിടുന്ന് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ പ്രവാചകന്റെ കാലം കഴിഞ്ഞു. അവിടുത്തെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യത്തെ സംബന്ധിച്ച് ദീർഘദർശനം നൽകിയോ, ഏതൊരു കാര്യത്തെ സംബന്ധിച്ച് തന്റെ സമുദായത്തിന് മുന്നറിയിപ്പ് കൊടുത്തോ, അത് തന്നെ സംഭവിക്കുകയില്ല. എന്തായിരുന്നു അത്? പലകാര്യത്തിൽ ചെയ്യാൻ പാടില്ലാത്തതും നിർദ്ദേശിക്കപ്പെടാത്തതുമായ പലതും ചെയ്യുന്നൊരു രീതി പിൽക്കാലത്ത് പൂർവീക സമുദായങ്ങളിൽ ഉണ്ടായതുപോലെ ഈ മുസ്ലിം സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന് വ്യക്തമായി കാരണങ്ങളുണ്ടായിരുന്നു. നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അതിൽ പ്രധാനം മതത്തിലുള്ള തീവ്രതയായിരുന്നു. അഹ്ലുൽ കിതാബുകളോട് അല്ലാഹു നിരോധിച്ച അതേ തീവ്രത, യാ അഹ്ലുൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനി, വേദക്കാരെ, നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തീവ്രത സ്വീകരിക്കരുത് എന്ന് അല്ലാഹു വിലക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തോട് പറഞ്ഞു, ഇയ്യാക്കുംബൽ ഗുലുബഖി, മതകാര്യത്തിലുള്ള തീവ്രത നിങ്ങൾ സൂക്ഷിക്കണം, അത് വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് വിവരക്കേട്, കാര്യത്തെക്കുറിച്ച് പഠിക്കാതിരിക്കുക എന്നതാണ്. ഈ ഗുലുബ് വർദ്ധിക്കുവാനുണ്ടാകുന്ന കാര്യം. മതതീവ്രതക്കും തീവ്രവാദത്തിനും പ്രധാനമായ കാരണങ്ങളിലും ജഹിലാണ്, വിവരമില്ലായ്മയാണ്. മറ്റൊന്ന് ഖുർആൻ സൂചിപ്പിച്ചതുപോലെ തേറ്റയെ പിന്തുടരലാണ്. വലിച്ച ബാല്യദീന വലമോ അഹുവാഹുരയിൽ വിവരമില്ലാതെ ദ്രോഹികളായ ആളുകൾ അവരുടെ തേറ്റയെ പിന്തുടർന്നു. വിവരമില്ലാതെ അവരുടെ തേച്ച ഉണ്ട്, തേച്ച നിമിത്തം അധികം ആളുകളും വഴിതെറ്റുകയാണ്, വഴിതെറ്റിപ്പോവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയാണ് ഉലുബിന് പ്രേരണ ചെലുത്തിയ കാര്യങ്ങളിലൊന്ന്. മറ്റൊന്ന് തെറ്റായ അതുപോലെ പ്രമാണയോഗ്യമല്ലാത്ത ഹദീസുകളെ പിന്തുടർന്നു എന്നതായിരുന്നു ഒരു കാര്യം. ഏറ്റവും കൂടുതൽ ഈ തീവ്രത തലപൊക്കിയത് ഷിയാക്കളിലാണ്. ഷിയാക്കൾ പല കാര്യങ്ങളിലും എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളിൽ, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ തീവ്രവാദം വെട്ടുപുലർത്തിയ ആളുകൾ, തീവ്രത പുലർത്തിയ ആളുകൾ ഷിയാക്കളായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവരിലെ ചില തീവ്രവാദികൾ പറഞ്ഞത് ഇന്നല്ലാഹ വക്കലിൽ ഉമൂറ വഫവ്വലഹ ഇലാ മുഹമ്മദ്, അള്ളാഹു കാര്യങ്ങളൊക്കെ മുഹമ്മദിനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കാനും അത് നോക്കാനും കൈകാര്യം ചെയ്യാനും മുഹമ്മദിനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഷിയാക്കളിൽ ചില തീവ്രവാദികളായ ആളുകൾ പറയുകയുണ്ട്. ഇതുപോലെ തന്നെയാണ് സൂഫി ചിന്താഗതിക്കാരായ തീവ്രവാദികളും ഈ വഴി പിന്തുടരുകയായിരുന്നു. അവരുടേത് ഒരു പടി കൂടി മുന്നോട്ട് പോയി. അവർ അവരിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഹല്ലാജ് എന്ന് പറയുന്ന ഷെയ്ഖ്. ഹല്ലാജ് ഒരു സൂഫിയായിരുന്നു. ഹിജ്റ 309 അദ്ദേഹം വധിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ തീവ്രവാദത്തിന്റെ പേരിൽ തന്നെ മതപരമായി വിശ്വാസപരമായി ഏറ്റവും കടുത്ത ഖുറാഫാത്തുകൾ പ്രചരിപ്പിച്ച ആളായിരുന്നു ഹല്ലാജ് ഷെയ്ഖ്. ഈ ഷെയ്ഖ് ഹല്ലാജ് സൂഫികളുടെ നേതാവായി ഇന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങളിലൊന്നാണ് ഹുലൂൽ അഥവാ ദൈവം അവതരിക്കും എന്ന വാദം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും മറ്റു പലരിലും അള്ളാഹു അവതരിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ മൽഹറാണ് എന്ന വാദം ഹല്ലാജ് ഷെയ്ഖിനുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഷെയ്ഖ് കടുത്ത നിരീശ്വരവാദിയായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും പ്രസ്താവനകളും വെച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏതാനും വരികൾ നിങ്ങൾക്ക് കേൾക്കാം. അന സബിലാ ശക്തി ഫസുബ്ഹാനക സുബ്ഹാനി ഫതൗഹീദുക തൗഹീദി വൽസിയാനുക സിയാനി. അന സബിലാ ശക്തി, ഞാൻ നീ തന്നെയാണ്. അള്ളാഹുവിനോട് പറയുകയാണ് ഫസുബ്ഹാനക സുബ്ഹാനി, ഫസുബ്ഹാനക നീ പരിശുദ്ധൻ, സുബ്ഹാനി ഞാൻ പരിശുദ്ധൻ, തൗഹീദുക തൗഹീദി എന്റെ ഏകത്വം നിന്റെ ഏകത്വം, ീ എന്റെ നിന്നെ ധിക്കരിക്കൽ എന്നെ ധിക്കരിക്കൽ, അഥവാ രണ്ടും ഒന്ന്, രണ്ടും ഒരുപോലെയാണ്. അദ്ദേഹം ഇസ്ലാമതത്തെ പരിപൂർണമായും തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറയുന്നത് കഫർത്തു ബിദീനില്ല, അള്ളാഹുവിന്റെ മതത്തെ ഞാൻ നിഷേധിച്ചു, ഒൽ കുഫ്റു വാജിബു ഈ നിഷേധം നിർബന്ധമാകുന്നു. മുസ്ലിമീന കബീഹു, മുസ്ലിം സാധാരണക്കാരുടെ അടുത്ത് അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയായി മരിക്കാൻ ഭയപ്പെടുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വരികൾ സാക്ഷിയായി നമുക്ക് പറയാം. എന്റെ കൂട്ടുകാർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കണം, ഞാൻ സമുദ്രം താണ്ടി കപ്പലുകൾ പൊട്ടിച്ചു കളഞ്ഞു, അഥവാ ഞാൻ വഴിവിട്ടു പോയിരിക്കുന്നു. അലാദീനി സലീബ്, ക്രിസ്തീയ കുരിശിന്റെ മതമനുസരിച്ച് ഞാൻ ആ വഴി സ്വീകരിക്കുകയാണ്. അൽയഹൂദുമൗതി അലാദീനി സലീബ് യഹൂദുമൗതി, കുരിശ് മതമനുസരിച്ച് ആയിരിക്കട്ടെ എന്റെ മരണം. വലൽ മസ്ഹ ഉരീദു വലൽ മദീന, ഞാൻ മദീനയോ മക്കയോ ഉദ്ദേശിക്കുന്നു. ഞാൻ ഫത്ഹ ഉദ്ദേശിക്കുന്നില്ല, ഉദ്ദേശം മക്കയാണ്. അതുപോലെ മദീനയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ദീനുൽ സലീബ് അനുസരിച്ച് മരിച്ചാൽ മതി, അതാണ് എന്റെ അഭിലാഷം. അദ്ദേഹം അറിയിച്ചു. ഇത്രമാത്രം കടുത്ത തീവ്രതയാണ് ഹല്ലാജിലേക്ക് വെച്ചു പുലർത്തിയിരുന്നത്. അയാളുടെ വാദം അന്ന മുഹമ്മദൻ എന്നായി. മുഹമ്മദ് മുസ്തഫ അള്ളാഹു അവതരിക്കുന്ന മൽഹറാകുന്നു. അവതാര പുരുഷന്മാരിലുള്ള വിശ്വാസമുണ്ടല്ലോ ചില മതങ്ങളിൽ, അതിന്റെ തനി പകർപ്പാണ് ഹല്ലാജ് ഷെയ്ഖ് പ്രചരിപ്പിച്ചിരുന്നത്. ഈ ഹല്ലാജ് ഷെയ്ഖ് ഹിജ്റ 309 ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെ മതവയനുസരിച്ച് തൂക്കിലേക്ക് ഇഷ്ടപ്പെടുകയായി. അദ്ദേഹം വധിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ ഹല്ലാജാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് പരിചയമുള്ള ഒട്ടേറെ ഖുറാഫാത്തുകൾ ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ചു. മറ്റൊരാൾ ഇബ്നു അറബിയാണ്. ഇതുപോലെ ഒരു തീവ്രവാദി ഇബ്നു അറബിയാണെങ്കിൽ കടുത്ത തീവ്രവാദിയായി. അദ്ദേഹം വഹദത്തുൽ വുജൂദ് എന്ന സിദ്ധാന്തം പ്രചരിപ്പിച്ചു, അഥവാ അദ്വൈതവാദം. അദ്വൈതവാദവും അവതാരവാദവും ലയനവാദവും പ്രചരിപ്പിച്ച ഒരു ഷെയ്ഖായിരുന്നു ഇബ്നു അറബി. ലയനം അദ്വൈത സിദ്ധാന്തത്തിലുള്ള ഒരു വശമാണ്. അതായത് ഈശ്വരനിൽ ജയിച്ചു ചേരുക, ഞാനും നീയും ഒന്നായിത്തീരുക എന്ന അവസ്ഥ. ഉള്ളതെല്ലാം ഉള്ളതല്ല, ഉള്ളതൊന്നോയെ ഉള്ളതുള്ളൂ, ഉള്ളതിന് നാശമില്ല എന്നൊക്കെ പറയുന്ന ആ ലയനവാദം. ഒന്ന്, എല്ലാം ഒന്നാണ്, എല്ലാത്തിനും ദൈവത്തെ ദർശിക്കുന്ന സിദ്ധാന്തമുണ്ട്. ആ വഹദത്തുൽ വുജൂദും ഹുലൂലും പ്രചരിപ്പിച്ച ആളായിരുന്നു ഇബ്നു അറബി. ഇബ്നു അറബി ഇതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും പ്രവാചകന്മാരെ കുറിച്ചും മറ്റ് ഒലിമാരെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഒരുപാട് വീക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനം ഏറ്റവും കാമിലായ മനുഷ്യൻ അൽ ഇൻസാനുൽ കാമിൽ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തത്വം. ഏറ്റവും പൂർണനായ മനുഷ്യൻ ആരാണ്? അള്ളാഹുവിന്റെ ഹഖ് മൽഹറായിട്ടുള്ള ആളാണ്. അതായത് ഹഖ് ഉദ്ദേശം അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മൽഹറായിട്ടുള്ള ആളാണ് അവതരിക്കുന്ന ആളാരാണോ അതാണ് ഏറ്റവും പൂർണനായ മനുഷ്യൻ. അക്മ ജുഹാവുലായി മുഹമ്മദ്, അവരിൽ ഏറ്റവും പൂർണ്ണൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം. എല്ലാ അമ്പിയാക്കന്മാരും ആദം മുതൽ അവസാനം വരെയുള്ള എല്ലാവരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിൽ നിന്നാണ് അതിന്റെ എല്ലാം ഉൽപ്പത്തി എന്ന് സിദ്ധാന്തിക്കുന്നതും ഈ ഇബ്നു അറബി തന്നെ. ഇബ്നു അറബി ഇങ്ങനെ കടുത്ത തീവ്രത ഈ കാര്യത്തിൽ വിട്ടുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ലോകത്ത് ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ടതെന്നും ആ നൂറിനെ പിന്തുടർന്നാണ് അറച്ചുണ്ടാകുന്നതിന് മുമ്പ്, ലൗഹുണ്ടാകുന്നതിന് മുമ്പ്, കലമുണ്ടാകുന്നതിന് മുമ്പ് മുഹമ്മദ് മുസ്തഫയുടെ നൂറുണ്ടായിരുന്നു എന്ന പ്രചാരണം കൂടുതൽ സമൂഹത്തിൽ ഇദ്ദേഹം മുഖേനയാണ് നടന്നിട്ടുള്ളത്. ഇബ്നു അറബി ഈ ഇബ്നു അറബിയാണ് തീവ്രവാദികളിൽ പ്രധാനപ്പെട്ട മധ്യ. ഈ ഇബ്നു അറബിയും ഹല്ലാജ് ഷെയ്ഖുമൊക്കെ കാണിച്ച വഴിയാണ് പിൽക്കാലത്ത് ചില ആളുകൾ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് മറ്റൊന്നുകൂടി മനസ്സിലാക്കാം. ഈ തീവ്രവാദം വ്യക്തിപരമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇജ്ജത്തും ആരോപിക്കുന്നതായിരുന്നു. അതിന് പിന്നെ ആവശ്യം വ്യക്തി പൂജയിലേക്ക് നയിക്കുന്ന കുറെ സിദ്ധാന്തങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നതാണ്. അതിന് വഴിവെക്കുന്ന വിധം പിന്നീട് മരണം നടക്കും. അതിൽപ്പെട്ട ഒന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാഘോഷത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യപ്പെട്ടു എന്ന്. ആരാണ് യഥാർത്ഥത്തിൽ ഈ മൗലിദാഘോഷം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഈ മൗലിദാഘോഷം ആരംഭിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മൗലിദ് കഴിക്കണം എന്ന് പുസ്തകമെഴുതുന്നവരും ഗ്രന്ഥരചന നടത്തിയവരും കഴിക്കണമെന്ന് ഉദ്ഘോഷിക്കുന്നവരും അത് പാടില്ലെന്ന് പറയുന്ന ആളുകളും യോജിക്കുന്ന ഒരു പോയിന്റുണ്ട്. അതെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ തത്സരിതരായ അനുയായികളോ 300 വരെ ജീവിച്ച ലോക മുസ്ലിംകളിലെ പ്രമുഖന്മാരായ പണ്ഡിതന്മാരാരും ഈ മൗലിദ് എന്ന സമ്പ്രദായം ആഘോഷിച്ചിരുന്നില്ല എന്നതിൽ എല്ലാവരും ചോദിച്ചു. അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ആരാണ് ഈ മൗലിദാഘോഷം ഉണ്ടാക്കിയത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനമാഘോഷിക്കാൻ ആദ്യമായ ഏർപ്പാടുകൾ ചെയ്തത് 4 ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടമായിരുന്നു. ഷിയാക്കള് ഫാത്തിമിയാക്കളാണ് ആദ്യം ഈ മൗലിദിന്റെ ഏർപ്പാട് നടത്തിയത്. അവരന്ന് ഏതാനും മൗലിദുകൾ രചിക്കുകയുണ്ടായി. ഒന്ന് അലിയുടെ പേരിൽ, ഒന്ന് ഹുസൈന്റെ പേര്, ഒന്ന് ഹസന്റെ പേര്, ഒന്ന് ഫാത്തിമത്തു സഹ്റായുടെ പേര്, ഒന്ന് അന്ന് ഭരണം നടത്തിയിരുന്ന ഈജിപ്ത് ഭരിച്ചിരുന്ന ഫാത്തിമ ഫാത്തിമിയ ഭരണകൂടത്തിന്റെ ഖലീഫയുടെ പേര്, ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര്. അതിനുശേഷം ഈർപ്പൽ ഭരിച്ചിരുന്ന ചക്രവർത്തി അവിടുത്തെ രാജാവ് മുദഫർ എന്നയാളും, ഏഴാം നൂറ്റാണ്ടിൽ ഈ മൗലിദ് എന്ന ഏർപ്പാടുണ്ട്. ഇബ്ന് ദഹിയ എന്ന ഒരാള് ഒരു മൗലിദ് ഗ്രന്ഥം അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ആ മൗലിദ് ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്ന സ്ഥിതി അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ മൂന്ന് നൂറ്റാണ്ട് വരെ ഈ സമ്പ്രദായം മുസ്ലിം ലോകത്ത് നിലവിലുണ്ടായിരുന്നില്ല എന്ന കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പൊ മൂന്ന് നൂറ്റാണ്ട് വരെ ഈ സമ്പ്രദായം മുസ്ലിം ലോകത്ത് നടപ്പിലില്ലെങ്കിൽ എന്തായാലും അത് മതപരമായ ഒരാചാരമാണ് എന്ന് പറയാൻ തെളിവുകളൊന്നുമില്ല. ഇത് നമ്മുടെ സുഹൃത്തുക്കളായ മൗലിദ് ആഘോഷം അനിവാര്യമായ ഒരു കാര്യമാണെന്ന് പ്രസ്താവിക്കുകയും പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും അത് നബിയെ സ്നേഹിക്കേണ്ട വഴിയാണ് എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം അംഗീകരിക്കുന്നത് കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. മലയാളത്തിൽ തന്നെ ചില പ്രസിദ്ധീകരണങ്ങളിൽ ഇത്തര മൂന്ന് നൂറ്റാണ്ടുവരെ ഈ സമ്പ്രദായം മുസ്ലിം ലോകത്ത് നടപ്പുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കിയതായി നമുക്ക് കാണാം. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തത്വമാണ്. എന്തായാലും ഇസ്ലാം മതത്തിൽ അതിപ്രധാനമായ ഒരു ആചാരമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കാതെ മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല. കാരണം മഹാനായ ഇമാം ശാഫിഈയെ പോലുള്ള ആളുകൾ പറയുന്നത് ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി ആചരിക്കാത്ത ഒരു കാര്യം അത് സുന്നത്താണ് എന്ന് പിന്നീട് ഒരാൾ മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹ് അത് പഠിപ്പിച്ചു തരാതെ നമ്മെ വഞ്ചിക്കുകയായിരുന്നു എന്നയാൾ വാദിക്കുന്നതിന് തുല്യമാകുന്നുവെന്നാണ് ഇമാം ശാഫിഈ പറയുന്നത്. ഇത്ര മഹത്തായ ഒരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് റസൂലുള്ളാഹ് അത് നമുക്ക് പഠിപ്പിച്ചു തരാതെ പോയി എന്ന് ആലോചിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ മൗലിദ് ആഘോഷം ഇയാക്കരാൽ സ്ഥാപിക്കപ്പെട്ടു. ശേഷം മറ്റു ചില രാജാക്കന്മാരും ഖലീഫമാരും അതിന്റെ പ്രചാരകന്മാരാണ്. കുറേയധികം പണ്ഡിതന്മാരും മൗലിദ് സുന്നത്താണ്, ആവശ്യമാണ്, ചെയ്യേണ്ടതാണ് എന്നൊക്കെ വാദിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഈ മൗലിദിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർദ്ദേശിച്ചുവോ എന്നതാണ്. നിർദ്ദേശിച്ചില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിന് വ്യക്തമായ രേഖകൾ കാരണമായി. യാതൊരു രേഖയും അതിന് ഇനി മൗലിദുകൾ ഉണ്ടാക്കിയപ്പോൾ മറ്റൊരു പ്രശ്നവും കൂടി ഉദയം ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടേറെ കള്ളക്കഥകൾ അവിടെ സ്ഥലം പിടിക്കുകയായിരുന്നു. വൃത്തികേടുകളാണ് പല മൗലിദ് ഗ്രന്ഥങ്ങളിലും നാം കാണുന്നത്. ഇല്ലാത്ത തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, പ്രവാചകനെയും പ്രവാചകത്വത്തെയും ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിലാണ് പല മൗലിദ് ഗ്രന്ഥങ്ങളിലും പല ഹിക്കായത്തുകളും കഥകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. സഹാബി പറഞ്ഞതുപോലെ അധികം കാതികന്മാര് വാഴ്വ് പറയുന്ന ആളുകളുടെയും കയ്യിലുള്ള ഈ മൗലിദ് ഗ്രന്ഥങ്ങളിൽ ഓതപ്പെടുന്ന അധിക കാര്യങ്ങളും അത് കേൾക്കുന്നവർ അത് നിരോധിക്കുകയും അത് ഓടുന്നത് തടയുകയും ചെയ്യൽ അവർക്ക് നിർബന്ധമാണ്. വളരെ മോശപ്പെട്ട വൃത്തികെട്ട കഥകളാണ് ഈ ഉത്തരിക്കാൻ തന്നെ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത വിധം വൃത്തികെട്ട കഥകളും നുണകളുമാണ് മൗലിദിന്റെ ഹിക്കായത്തുകളിൽ പറയുന്നതിലധികവുമെന്ന് മഹാനായ സഹാബി പറയുന്നു. റഷീദ് റിവ ഈ കാര്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചത് നിർമ്മിതമായ പ്രവാചകനെ കുറിച്ച് നിർമ്മിച്ചുണ്ടാക്കപ്പെട്ട കള്ളക്കഥകൾ ധാരാളമായി നാം കാണുന്നു മൗലിദിന്റെ കഥകൾ പരിശോധിക്കുമ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച പലതും ആ കൂട്ടത്തിലുണ്ട്. പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് അവിടുന്ന് പറഞ്ഞത് എന്നെ നിങ്ങൾ അമിതമായി ഉപയോഗിക്കരുത്. മൗലിദിന്റെ ലക്ഷ്യം തന്നെ പ്രവാചകനെ അമിതമായി വാഴ്ത്തലാണ്. റസൂലുള്ള തന്റെ സഹാബിമാരോട് നിർദ്ദേശിച്ചത് ഈസബിന് മറിയമിനെ ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അമിതമായി വാഴ്ത്തി പറയരുത് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞത്. പല സന്ദർഭങ്ങളിലുമായിട്ടാണ് അവിടുന്ന് പറഞ്ഞത്. ഒരിക്കൽ ഒരു കാര്യമുണ്ടായി, ആളുകളെല്ലാം നബി കടന്നു വന്നപ്പോൾ യാ സയ്യിദന ഒബിന സയ്യിദിന യാ ഖൈറന ഒബിന ഖൈരിന എന്നിങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. ഞങ്ങളിൽ ഉത്തമനായ മനുഷ്യ, ഉത്തമനായ ഒരാളുടെ മകനായിട്ടുള്ളവന്, ഞങ്ങളുടെ നേതാവേ, നേതാവിന്റെ മകനെ എന്നൊക്കെ. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ എന്നെ അല്ലാഹു എനിക്ക് നൽകിയ സ്ഥാനത്തേക്കാൾ ലാ ഉഹിബ്ബു അൻ തർഫഉനി ഫൗക മൻസിലതി കമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് എന്റെ പടച്ചവം തന്നിട്ടുള്ള ആ സ്ഥാനം പദവി, ആ പദവിയേക്കാൾ കൂടുതൽ എന്നെ നിങ്ങൾ ഉയർത്തുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങൾ എന്നെ അമിതമായി വാഴ്ത്തി പറയരുത് എന്നായിരുന്നു നബി അവരോട് പറഞ്ഞത്. പറയുക, അള്ളാഹുവിന്റെ ദൂതൻ, അള്ളാഹുവിന്റെ അടിമ, ഇത് മാത്രമാണ് നിങ്ങൾക്ക് പറയാൻ പാടുള്ളത് എന്നായിരുന്നു നബി അവരെ ഉപദേശിച്ചത്. അപ്പൊ ചെയ്യതേ എന്ന് വിളിച്ചത് എനിക്കിഷ്ടമായില്ല. ഒരിക്കൽ എഴുന്നേറ്റ് നിന്ന സഹാബിമാരോട് അവിടുന്ന് ശക്തമായ ഭാഷയിൽ തന്നെ താക്കീത് ചെയ്തു, നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിന്നത്, എനിക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് അവിടുന്ന് ഉപദേശിച്ചു. മാതൃതിയുള്ള വല്ലു വിദേശത്ത് പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം മറ്റു ചില സമ്പ്രദായങ്ങൾ സ്വീകരിച്ചിരുന്നു. ഒരിക്കൽ നബിയുടെ അടുത്ത് വന്ന മുആദ് തല കുനിച്ചുകൊണ്ട് തദസ്സിലേക്ക് കയറി. മുആദിനോട് നബി പറഞ്ഞു, മുആദ് പേർക്കാർ ചെയ്യുന്നത് പോലെ, വിദേശികൾ ചെയ്യുന്നത് പോലെ, അഹാജിൽ ചെയ്യുന്നത് പോലെ അനറബികളുടെ ഈ ആചാരം നീ സ്വീകരിക്കരുത്. ഞാൻ ആരോടെങ്കിലും ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ അത് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഭാര്യയോടായിരുന്നു, ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിക്കുകയായിരുന്നു ചെയ്യുക. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന വ്യക്തമായ ദുരുനബിയുടെ പ്രസ്താവന ആ സമയത്താണ് വന്നത്. അപ്പൊ ചുരുക്കത്തിൽ വ്യക്തി പൂജയിൽ എത്തിക്കുന്ന എല്ലാം അവിടുന്ന് വിരോധിക്കുകയായിരുന്നു. അമിതമായ പ്രശംസ അവിടുന്ന് ഇഷ്ടപ്പെട്ടില്ല, അവിടുന്ന് പൊങ്ങച്ചക്കാരനായിരുന്നില്ല. തന്നെ വാഴ്ത്തി പറയാൻ ലഭിക്കുന്ന അവസരങ്ങൾ അവിടുന്ന് നിഷേധിക്കുകയാണ് ചെയ്തത്. മറ്റൊരു ഉദാഹരണമാണ് തന്റെ മകൻ ഇബ്രാഹിം മരിച്ച ദിവസം സൂര്യഗ്രഹണമുണ്ടായി. സംഭവം യാദൃശ്ചികമായിരുന്നു. സൂര്യഗ്രഹണമുണ്ടായ ദിവസമാണ് ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചത്. ആളുകൾ പറഞ്ഞു, മുഹമ്മദ് നബിയുടെ പുത്രൻ ഇബ്രാഹിം മരിച്ചതുകൊണ്ടാണ് ഇന്ന് സൂര്യഗ്രഹണമുണ്ടായതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബഹുമതി തനിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ച് ശാന്തനായിരുന്നില്ല. അവിടുന്ന് മിമ്പറിൽ കയറി ജനങ്ങളോട് പ്രസംഗിച്ചു, ജനങ്ങളെ ഇന്ന ശംസ വൽ ഖമറ ആ യതാനിന്നായാതില്ല ലാ യൻഖസിഫാനി ബിമൗതി അഹദിൻ വലാ നിഹയ. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ആരെങ്കിലും മരിച്ചതിനോ ജനിച്ചതിനോ അതിന് ഗ്രഹണം ബാധിക്കില്ല. അങ്ങനെ ഗ്രഹണം ബാധിച്ചാൽ നിങ്ങൾ നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ ഉപദേശിച്ചു. അപ്പൊ ഈ ബഹുമതി ഏറ്റുവാങ്ങുക നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്നതാണ്. എന്നിട്ട് നോക്കുക, മൗലിദ് കഥകൾ പുറത്തു വന്നപ്പോൾ തെറ്റായ ഒരുപാട് പ്രസ്താവനകൾ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിലൊന്നാണ് ജാബിറിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിന്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യവും ഉത്തരവും. ഞാൻ അതിന്റെ ചുരുക്കം മാത്രം പറയുകയാണ്. ജാബിർ നബിയോട് ചോദിച്ചത്രേ, റസൂലേ, ഏറ്റവും ആദ്യത്തെ സൃഷ്ടി ഏതാകുന്നുവെന്ന്. അക്ബർ നീ എന്ന അബ്ബലിക്കയും കലക്കഹുള്ള അബലെ ലക്കിയ എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടി ഏതാണ് എന്ന് ജാബിർ ചോദിച്ചു. റസൂല് മറുപടി പറഞ്ഞത്രേ, അത് കലക്ക കബലെ ലക്കിയായി നൂറ നബിക്ക നിന്റെ പ്രവാചകന്റെ പ്രകാശമാണ്, മുഹമ്മദ് നബിയുടെ നൂറാണ് എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് നബി മറുപടി പറഞ്ഞു. തന്നെ ഈ ഒരു കള്ള റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ഈ മൗലിദ്വാദികൾക്ക് തെളിവ്. സത്യത്തിൽ ഇത് ഒരു ഹദീസാണെന്ന് തന്നെ പറയാൻ പറ്റില്ല. ളൈഫോ സഹീഹോ ആയ ഒരു ഹദീസിലും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് വിജ്ഞാനികളായ ആളുകൾ പറയുന്നത്. എന്നാൽ ഇത് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു സഹീഹായ റിപ്പോർട്ടിന്റെ എതിരുകൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽഖലം, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ഖലമാകുന്നു. എന്നിട്ട് കലമിനോട് എഴുതുക, ഉക്തുബുക്കഥ ഉക്തുബുക്കഥ എന്ന അല്ലാഹു കൽപ്പിക്കുകയുണ്ടായി എന്ന സഹീയായ ഹദീസിന് വിരുദ്ധമായി കള്ളക്കഥ ഹദീസ് ഈ ഹിക്കായാത്തുകൾ എന്ന പേരിൽ മൗലിദ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ എടുത്തു ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അത് വിശദീകരിച്ചുകൊണ്ട് ഒട്ടേറെ കഥകൾ പരത്തുണ്ടാക്കി എന്നതാണ് പല മൗലിദ് ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു സംഭവം, കുന്തു നബിയൻ വ ആദമു ബൈനൽ മായി വ തീൻ, എന്ന ഹദീസിന്റെ രൂപത്തിൽ പറയുന്ന മറ്റൊന്ന്, ഞാൻ ആദം മണ്ണിനും വെള്ളത്തിനും ഇടയിലായിരുന്നപ്പോൾ ഞാൻ നബിയായിരുന്നു എന്ന പ്രസ്താവന. സത്യത്തിൽ നാം പഠിച്ച ഇസ്ലാമിന്റെ പ്രാഥമികമായ തത്വത്തിനെ പോലും പനി കഴിക്കുന്നതാണ് ഇതെന്ന് നമുക്കറിയാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി അവരോധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ 40-ാമത്തെ വയസ്സിലാണെന്ന്. ഇറാ ഗുഹയിൽ വെച്ച് ആദ്യം ജിബ്രീൽ അദ്ദേഹത്തിന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറ ഓതിക്കൊടുത്തെന്നും അതുമുതലാണ് അദ്ദേഹം നബിയായതെന്നും നാം പഠിച്ചിട്ടുണ്ട്. കുട്ടികൾ പോലും പഠിക്കുന്ന ഈ തത്വത്തിനെതിരായിട്ടാണ് കുന്തു നബിയൻ വആദ മുബൈനൽ മായൂസീൻ എന്ന തത്വം. ഇത് ഇബ്നു അറബിയെ പോലുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെയധികം വിശദീകരിച്ചുകൊണ്ട് കൊടുക്കുകയും എന്നിട്ട് മുഹമ്മദ് മുസ്തഫായുടെ 100-ൽ നിന്നാണ് ലോകം തന്നെ ഉണ്ടായത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ ഞാൻ കൃത്യപ്പിൽ 1-ാമത്തെ പ്രവാചകനും നിയോഗത്തിൽ അവസാനത്തെ പ്രവാചകനുമാണ് എന്ന് നബി പറഞ്ഞതായി മറ്റൊരു കള്ളക്കഥയാണ്. ഈ കഥയും അതുപോലുള്ള പറച്ചുണ്ടാക്കപ്പെട്ട ഒരുപാട് കഥകളും പല ജൂതകഥകളുമായി ബന്ധപ്പെടുത്തിയും ജൂതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരണികളുമായി വരുന്ന ചില ആളുകളോട് ബന്ധപ്പെടുത്തിയുമാണ് നാം ഈ ഹിക്കായാത്തുകളിലും അതി മൌലിദ ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ 14,000 കൊല്ലം മുമ്പ് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു നൂറായിരുന്നു, പ്രകാശമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. നമുക്ക് ചില മൗലിദ കിതാബുകളിലൊക്കെ അത് കാണാം. കുന്തു നൂറം ബൈന യദൈല്ലാഹി അസ്വജൽ കബല യഖ്ലുഖു ആദം ബി അൽഫിയ യുസബ്ബിഹു ദാലിക നൂറു തുസബ്ബിഹു അൽമലായികത്തു ബിതസ്ബീഹി എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഈ മഖ്ബൂത് മൗലിദിലൊക്കെ കാണാം. ഫഹബത്തനി അല്ലാഹു അസ്വജൽ ഇലല്ലാഹി ഫീ ലഹിരിയാദ വജാലിനി ഫീ സഫീന ഫീ സുൽബി നൂ വജാലിനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം ഹൈന ഖുദിഫു ഫിന്നാർ വലമസൽ إذا لله عز وجل ينقلني من الأسناب طاهرة إلى الأرحام الزكية الفائز فاخرة حتى أخرجني الله من بين أبوي وهما لم ينتقيا على صفاه قط إنه دولني منقوص مولد إيه حكاية نوكوها نحن العلوش نوكوها نور بغاشة معي آدم عليه السلام تلتك فرده دولنا منبجان اندائي رنور آدم من مدوغي لولد إبراهيم من مدوغي لولد കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മുതുകിൽ, പിന്നീട് തീയിലിടപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ മുതുകിൽ, ശേഷം വിശുദ്ധമായ മുതുകുകളിലൂടെ എന്റെ മാതാപിതാക്കളുടെ മുതുകിൽ ഞാൻ എത്തിച്ചേർന്നു, അങ്ങനെ ഞാൻ ജന്മം കൊണ്ടു എന്ന് നബി പറഞ്ഞതായും റിപ്പോർട്ടുകൾ കാണും. ഇബ്നു ജൗസിയെ പോലുള്ള ആളുകൾ മൗലുവായ ഹദീസ് എന്ന് വിശേഷിപ്പിച്ച ഇത്തരം കള്ളക്കഥകളാണ് ഈ മൗലിദ് നിർമ്മാതാക്കൾക്ക് ആധാരമായിട്ടുള്ളത്. ചില കാതികന്മാരാണ് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞു ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചത്. അതുപോലെ തന്നെ ഒരു കള്ളക്കഥയാണ് അള്ളാഹു ഹവ്വായിനെ സൃഷ്ടിച്ചു. ഹവ്വായിനെ സൃഷ്ടിച്ചപ്പോൾ സ്പർശിക്കാൻ വേണ്ടി അദ്ദേഹം നോക്കി, ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞു തൊടാനായിട്ടില്ല, മഹുറ് കൊടുക്കണം. എന്താണ് മഹുറ് കൊടുക്കേണ്ടത് എന്നതിന് അദ്ദേഹത്തിന് സംശയമുണ്ടായില്ല. അദ്ദേഹം സലാത്ത് എല്ലാം തുടങ്ങിയെന്നാണ്. അപ്പൊ സലാത്ത് എവിടെ നിന്ന് കിട്ടിയത്? എനിക്ക് ഈ പേര് ഞാൻ അർച്ചിന്റെ തൂണിൽ നിന്റെ പേരോട് ചേർത്ത് മുഹമ്മദ് റസൂലുള്ള എന്ന് എഴുതിയതായി കണ്ടു, അതുകൊണ്ട് ഞാൻ ചൊല്ലുകയാണ് എന്ന് ആദം മറുപടി പറഞ്ഞു എന്നാണ്. ഇങ്ങനെ അനേകം കള്ളക്കൾ ആദം തെറ്റ് ചെയ്തപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുൽ ചെയ്താണ് തന്റെ പാപം പൊറുപ്പിച്ചത് എന്ന കഥയും ഈ കൂട്ടത്തിലൊന്നാണ്. ഇങ്ങനെ ഒട്ടേറെ കഥകളാണ് മൗലിദിന്റെ ഹിക്കായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജന്മത്തോടനുബന്ധിച്ച് ആസിയ മറിയം അലൈഹി മുസ്സലാം, ആസിയ ബീവിയും മറിയം ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ താരാട്ടുപാടി ഉറക്കാൻ അവിടെ വന്നിരുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നും കൂറിലീങ്ങളായ സ്വർഗീയ സ്ത്രീകളും അവിടെ ഹാജരായിരുന്നു എന്ന കഥയും ഈ കൂട്ടത്തിലൊന്നാണ്. മറ്റൊരു കള്ളക്കഥ കൂടിയുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഏലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് എന്ന കഥയാണത്. വലത് സുഹു മക്സൂനൻ വമക്ഹൂലൻ കമാ ഖദ ജാഅ ഫിൽ ഖബറി സ്സഹീഹിൽ മുഖരി
സഹിയായ ഹദീസിൽ വന്നതുപോലെ അദ്ദേഹം തുറുമ എഴുതപ്പെട്ടവനായും കേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടുമാണ് ജനിച്ചത് എന്ന ഒരു കള്ളക്കഥയാണ്. സത്യത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേലാകർമ്മവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേലാകർമ്മം ഒരു സുന്നത്തായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയായി അറബികൾ ആചരിച്ചു കൊണ്ടിരുന്നൊരു കർമ്മമാണ്. അറബികൾക്കിടയിലും അത് പ്രചാരത്തിലുണ്ടായിരുന്നു. മാന്യതയുടെ മാനദണ്ഡമായി അവർ കണക്കാക്കിയിരുന്നതാണ് കേലാകർമ്മം. ചിത്രത്തിൽപ്പെട്ടതാണ് ക്ഷൗരം ചെയ്യൽ, നഖം മുറിക്കൽ, താടി വളർത്തൽ, നീച്ചവെട്ടൽ, കേലാകർമ്മം ചെയ്യൽ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധങ്ങളായ ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ കേലാകർമ്മം ചെയ്യലൊരു സുന്നത്താണ് എന്ന് പഠിപ്പിക്കുന്ന നബി തിരുമേനി നേരത്തെ തന്നെ കേലാകർമ്മം ചെയ്യപ്പെട്ടവനായി ജനിക്കുന്നു എന്നത് ഒരു മഹത്വമായി നാം കരുതരുത്. കാരണം അതിന് ഒരു എതിർവശം കൂടിയുണ്ട്. അങ്ങനെ കേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ ഈ കർമ്മം കേലാകർമ്മം ചെയ്യുന്ന ഭാഗത്തുള്ള ആ കർമ്മങ്ങൾ നീക്കപ്പെട്ടതായി ജനിക്കുന്ന കുട്ടികളെ അവര് വിളിച്ചിരുന്നത് എന്താണെന്നോ, ഖിതാനുൽ ഖമർ എന്നായിരുന്നു. അതായത് ചന്ദ്രൻ കേലാകർമ്മം ചെയ്ത കുട്ടിയെന്ന്. വേലി ഇറക്കവും വേലിയേറ്റവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഭൂമിയുടെ ജീവിത നിലവാരത്തിൽ പല വ്യത്യാസങ്ങളും സംഭവിക്കുന്നതുപോലെ ചന്ദ്രനുമായി ബന്ധപ്പെടുത്തി ഈ കേലാകർമ്മത്തെ അറബികൾ വർണ്ണിച്ചിരുന്നു. ഖിതാനുൽ ഖമർ എന്നായിരുന്നു അതിന് അവരത് ചേർപ്പിച്ചിരുന്നത്. മാത്രമല്ല കഅബുൽ അഹ്ബാറിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു കഥയിൽ ഈസ് നബി, ആദം നബി തുടങ്ങിയ മറ്റു ഒരുപാട് പ്രവാചകന്മാർ നേരെ ജന്മനാഥന് കേലാകർമ്മം ചെയ്യപ്പെട്ടവരായിരുന്നു എന്ന ഒരു കഥയും കൂടിയുണ്ട്. ഈ കഥകളെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാൻ വേണ്ടി ചില ആളുകൾ കെട്ടിയുണ്ടാക്കിയ ഒരു കഥയാണ് അതെന്ന്. അതിന് വേറെയും ഒരു തെളിവ് കാണാം. ഉദാഹരണത്തിന് ജാഹിലിയ കവികളിൽ പ്രമുഖനായിരുന്ന ഇമ്രുൽ കൈസ്, കൈസർ റോമ സാമ്രാജ്യത്തിന്റെ അധിപനായ കൈസർ ചക്രവർത്തിയെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു കവിത പാടി. അദ്ദേഹത്തിന്റെ കുടിമുറിയിൽ ഇദ്ദേഹം ഇമ്രുൽ കൈസ് ചെന്ന് കയറിയപ്പോൾ അദ്ദേഹത്തെ മക്തൂനായിട്ട് കണ്ടു. നേരത്തെ കേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിൽ കണ്ടു. അപ്പോൾ അദ്ദേഹം പാടിയ പ്രസിദ്ധമായ ഒരു കവിതയിൽ ഇന്നി ഹലഫ്തു യമീനൻ ഗൈറ കാദിബത്തിൻ ലം തലഖു ഇല്ലാ മാദനിൽ ഖമറു എന്ന് കാണാം. ഇനി അലപ്പ് യമീനൻ കൈര കാലിവ, ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, അമ്പല്ല അകലം, നീ അകലപ്പാണ്. അതായത് കേലാകർമ്മം ചെയ്യപ്പെടാത്തവനാണ്, നിന്റെ കേലാകർമ്മം ചെയ്യപ്പെടാത്ത ആൾക്കാണ് അകലം എന്ന് പറയുക. ഇല്ലാമാൻ ജനൽ കമറും, ചന്ദ്രൻ കുറിച്ചതല്ലാതെ. ഉദ്ദേശം അദ്ദേഹം ഹിതാനുൽ ഖമറാണ്, ചന്ദ്രൻ കേലാകർമ്മം ചെയ്തോട്ട്, അതായത് ജന്മനാഥന്റെ കേലാകർമ്മം, ആ കർമ്മം നീക്കപ്പെട്ടതായി, കർമ്മമില്ലാതെ ജനിച്ച ആളാണ് നീ എന്ന് ഇമ്രുൽ കൈസ് കൈസർ റൂമിനെ ആക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പണ്ടു തന്നെ ഒരു നിന്ദ്യമായി കരുതുന്ന ഒരു കാര്യമാണ് മക്തൂനായൊരു കുട്ടി ജനിക്കുക എന്നത്. നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്തൂനായി ജനിച്ചു, കേലാകർമ്മം ചെയ്യപ്പെട്ടതായി ജനിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബഹുമതിയായി അദ്ദേഹം സ്വീകരിച്ചുവെന്നാണ്. ഇത് ജാഗിരീയത്തിലെ കവികളിൽ പലതിലും നമുക്ക് വേറെയും കാണാം. ആരാധികളിൽ ചിലർ മറ്റു ചില ആരാധികളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ നീ മക്തൂനുൽ ഖമറാണ് എന്ന് പറഞ്ഞതായി ആക്ഷേപിച്ചതായി കവിതകൾ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനിക്കുകയല്ല, അദ്ദേഹത്തെ നിന്ദിക്കുകയാണ് ഇത്തരം മൗലിദ് ഗ്രന്ഥങ്ങളിലെ കള്ളക്കഥകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള പല. ഇനി ശിർക്കൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ കടുത്ത ശിർക്ക് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില വരികൾ കാണാം. ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കുകയല്ല. ഫാത്തിമത്ത് സഹ്റായുടെ പേരിൽ ഒരു മൗലിദുണ്ട്. ആ മൗലിദിലെ ഒരു ജവാബ് ഇങ്ങനെയാണ്, അല്ലാഹു തആലാ വതആലാ അല്ലാഹു തആലാ ബിലാ ഫാത്തിമ ബീരി, അല്ലാഹു തആല അല്ലാഹു ഉന്നതനായി, വതആല അവൻ ഉന്നതനായി, അവൻ ഉന്നതനായി, ബിലാ ഫാത്തിമ ബീരി ഫാത്തിമ ബീവിയുടെ പൊരുത്തം കൊണ്ട്, ഫാത്തിമ ബീവിയുടെ ദിലാ കൊണ്ടാണ് പടച്ചവൻ ഉന്നതനായത് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഫാത്തിമ ബീവിയെ പ്രശംസിക്കുകയാണ്. അതിന്റെ ജവാബ് അല്ലാഹു തആല അല്ലാഹു തആല ബിലാ ഫാത്തിമ ബീവി, ഫാത്തിമ ബീവിയുടെ പൊരുത്തം കൊണ്ടാണ് പഠിത്തവൻ ഉന്നതനായത് എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ മൗലിദ് ഗ്രന്ഥങ്ങൾ കള്ളക്കഥകളാൽ നിറക്കപ്പെട്ടത്, അതിന്റെ ഹിക്കായാത്തുകൾ നിർമ്മിതങ്ങളാണ്, കെട്ടുകഥകളാണ്. കസാവി പറഞ്ഞതുപോലെ, മഹാനായ റഷീദ് ഇവിടെ വ്യക്തമാക്കിയതുപോലെ, നമുക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ കള്ളക്കഥകളുടെ സമാഹാരമാണ് മൗലിദ് ഗ്രന്ഥങ്ങൾ. ഇത് വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ഉണ്ടാക്കുകയും എന്നിട്ട് അദ്ദേഹം ജനിച്ച ദിവസം എന്ന പേരിൽ റബീഉൽ അവ്വൽ ആഘോഷിക്കുകയും ചെയ്യുക എന്നത് ഒരു സുന്നത്താക്കി മാറ്റുകയാണ് നമ്മുടെ സമുദായത്തിൽ ചില ആളുകൾ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത് മറ്റു സമുദായങ്ങളോട് താനിന് താനായും മുഴത്തിന് മുഴമായും പിന്തുടരുന്നതിന്റെ ഭാഗമാണ്. നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് വന്ന് നബി ഈസാ അലൈഹി സ്വലാമിന്റെ ജന്മദിനം ക്രിസ്തീയ സഹോദരന്മാർക്കുണ്ടാകാറ്, അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. പല മതങ്ങളിലും അത് കാണാം. രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ ജന്മദിനങ്ങളും ചരണദിനങ്ങളും കൊണ്ടാണ്. ഇതിനോട് തുല്യമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടണം എന്ന് ചടിക്കുന്നത് സത്യത്തിൽ നബിയോടുള്ള സ്നേഹമല്ല, നബി നിരോധിച്ചതാണ് യഥാർത്ഥത്തിലത്. കാരണം അവിടും അത് കൽപ്പിച്ചിട്ടില്ല. വിജയത്തിനെ ശക്തമായി അവർ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് നബി ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ ഏത് ദിവസമാണ് ജനനം എന്നതിനെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 9 ചില ജനിച്ചു, 12 ചിലത്. വ്യക്തമായി ആചരിക്കപ്പെടേണ്ട ഒരു സമ്പ്രദായം ഒരു കാര്യമാണെങ്കിൽ എന്തായാലും ഈ തീയതി മാറാൻ അവകാശമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയ്ക്ക് മതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെങ്കിൽ 9, 12 എന്ന അഭിപ്രായ വ്യത്യാസം വരിക. മാത്രമല്ല ഒരിക്കൽ പോലും അവിടുന്ന് ജന്മദിനം ആഘോഷിച്ച് മാതൃക കാണിച്ചില്ല. ഈസാ നബിയുടെ, ഇബ്രാഹിം നബിയുടെ, മൂസാ നബിയുടെ ജന്മദിനം നബി ആഘോഷിച്ചു. പ്രവാചകന്റെ ജന്മദിനം സഹാബിമാരും ആഘോഷിച്ചില്ല. ഖലീഫമാരായ അബൂബക്കറോ ഉമറോ ഉസ്മാനോ അലിയോ, നേരത്തെ നമ്മൾ ഓർത്ത് ബിലാലോ, പ്രമുഖന്മാരായ സഹാബികളാരും ഈ ജന്മദിനം ആഘോഷിച്ചില്ല. അവർക്കൊന്നും സ്നേഹത്തിന്റെ കുറവുണ്ടായിരുന്നില്ല. പക്ഷേ പിൻകാലക്കാർ തെറ്റ് ചെയ്തു. അവരാ തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടി പല വേണ്ടാത്തരങ്ങളും പറഞ്ഞു. അതിന്റെ രീതി മാറി. വഴിവിട്ടപ്പോൾ പിന്നെ എങ്ങനെ അവർക്ക് നിൽക്കട്ടല്ലയില്ലാതെയാണ്, പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ്. മുദ്രാവാക്യങ്ങളായി, ഘോഷയാത്രകളായി, വഴിയിലെ അത് ആ ബുദ്ധിമുട്ടുകൾ നീക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ആളുകൾ അനുയായികൾ മാർഗതടസ്സമുണ്ടാക്കിക്കൊണ്ട് പ്രകടനങ്ങൾ നടത്തിയാണ് ഇന്ന് പ്രവാചകനെ സ്നേഹിക്കുന്നത്. മാത്രമല്ല ഈ മൗലിദ് ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായി നിരോധിച്ച അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളാൽ നടത്തപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന തത്വത്തിനെതിരായി അനേകം പ്രാർത്ഥനകൾ നബിയോട് ചെയ്യുന്നതായി നമുക്ക് കാണാം. മൗലിദ് ഗ്രന്ഥങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കുന്നു. ചില സ്ഥലങ്ങളിൽ മൗലിദാഘോഷം നടത്തപ്പെട്ടപ്പോൾ വളരെ കുറ്റമായ രീതിയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ചിത്രീകരിക്കുകയുണ്ടായത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഒരു ഉദാഹരണം, ഒരു മൗലിദാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടന്ന ഒരു കിഡ് പ്രോഗ്രാമിന്റെ ചെറിയ ഒരു മോഡലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത്. 1 ചോദ്യം, നബിയുടെ പേരെന്താണ്? നമ്പർ 1 പറയണം, മാമുക്കോയ. 2 നരസിംഹരാവു. നമ്പർ 3 മുഹമ്മദ് മുസ്തഫ. നോക്കൂ, ആരാണ്, നബിയുടെ പേരെന്താണ്? നരസിംഹരാവു, മാമുക്കോയ, മുഹമ്മദ് നബി. ഇതൊരു പരിപാടിക്ക്, ഒരു നബിദിന പരിപാടിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ചില ആളുകൾ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയുടെ സാമ്പിളാണ്. 2 നബിയുടെ ഉപ്പയുടെ പേരെന്താണ്? ഇന്ദ്രൻ, തെറ്റ്. നമ്പർ 2 കരുണാകരൻ, തെറ്റ്. നമ്പർ 3 അബ്ദുള്ള, ശരി. 3 നബിയുടെ ഉമ്മയുടെ പേരെന്ത്? ജയലളിത. മറ്റൊന്ന് അറിയില്ല, വെറും ആമിന് പേര്. നബിയുടെ ഉച്ച സ്നേഹിതൻ ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മ. 2 വീരപ്പൻ. 3 അബൂബക്കർ സിദ്ദീഖ്. 5 നബിയുടെ പേർ കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് കുട്ടികൾക്കറിയാത്തത് കൊണ്ട് ഖിസ്മാസ് തന്നെ പറയുന്നു. 6 മേൽ സലാത്ത് ചെല്ലണം. നമ്പർ 3 പേര് ക്ലിയറായിട്ട് വായിക്കാൻ കിട്ടുന്നില്ല. പപ്പുവിന്റെ മേൽ എന്നാണ് 1, നബിയുടെ പേരിൽ എന്നാണ് മറ്റൊന്ന്. ആദ്യത്തേതും ഇതുപോലെ ഒരു ഏതോ ഒരാളുടെ പേരാണ്, ഒന്ന് പപ്പു, മറ്റൊന്ന് നബി. നമ്മുടെ നബിക്ക് കിട്ടിയ ഗ്രന്ഥം ഏതാണ്? രാമായണം, മഹാഭാരതം, ഖുർആൻ. ഇതിനേതാണ് ശരി? അള്ളാഹു ആദ്യം പഠിച്ചതെന്ത്? ആദ്യം പഠിച്ചതെന്ത്? ബാബു ആന്റണിയെ, തെറ്റ്. സദ്ദാം ഹുസൈനെ, തെറ്റ്. നബിയുടെ പ്രകാശത്തെ, ശരി. എന്നാൽ അതും തെറ്റ്. ഒന്നാം ഖലീഫ ആര്? മോഹൻലാൽ, സുരേഷ് ഗോപി, അബൂബക്കർ സിദ്ദീഖ്. ലോകത്തെ എല്ലായിടത്തും ഒരേ സമയം വിളങ്ങിക്കേൽക്കുന്ന ഒരു കീർത്തനം, അറിയില്ല. മൗലൂദ്, തെറ്റ്. ബാങ്കുവിളി, ശരി. ഇതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾ ആ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയിൽ മുസ്ലിം കുട്ടികൾക്ക് ഒരു നടത്തിയിട്ടുള്ള ഹിസ്റ്റോഗ്രാമിന്റെ ഒരു മോഡലാണ്. അപ്പൊ അതൊരു വിട്ടപ്പോൾ ആകെ തെറ്റിപ്പോയ, താളം തെറ്റിയ ഒരു സ്ഥിതിയാണ് നാം ഇവിടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ചെവിക്കൊള്ളേണ്ടവർ അത് ചെവിക്കൊള്ളാതെ പോയതുകൊണ്ടുണ്ടായ ഫലം എന്ന് നമുക്കറിയാം. നബി പറഞ്ഞു, ഇയ്യാക്കുമുൽ ഖുലൂ ഫിദ്ദീൻ ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകുമുൽ ഖുലൂ. നിങ്ങൾ മതത്തിലുള്ള ഖുലൂ സൂക്ഷിക്കണം. അമിതവാദം അല്ലെങ്കിൽ തീവ്രവാദം, നിങ്ങളുടെ പൂർവീകരെ നശിപ്പിച്ചത് ഈ തീവ്രവാദമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ആ അതിരു വിട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ പലത്തും പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നിയന്ത്രണം വിട്ടുപോയി. പിന്നെ നബിയെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്, കള്ളക്കഥകൾ പറഞ്ഞിട്ടുണ്ടായി. ഇത് അവർ ഒരു സ്വഭാവമാക്കി. എന്നിട്ട് റബീഉൽ അവ്വലിൽ മാത്രമല്ല, എല്ലാ മാസങ്ങളിലും എപ്പോഴും പുണ്യം ലഭിക്കാൻ ഒരു നല്ല കർമ്മമായി, സാലിഹായ അമലായി ഇന്ന് മൗലൂദിനെ ചില ആളുകൾ കണ്ടുവരും. ഒരു ഗ്രഹപ്രവേശമുണ്ടാകുമ്പോൾ, ഒരു സദ്യ നടത്തുമ്പോൾ എല്ലാത്തിനും മൗലൂദ് തന്നെ. പലരുടെ പേരിലുമുള്ള മൗലൂദ് പരിപാടികൾ നടത്തപ്പെടും. ഇതൊരു പുണ്യമാണെന്ന് അവർ പ്രചരിപ്പിക്കുകയും കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു. മുഹറം മാസത്തിൽ അള്ളാഹു നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട്. അതുപോലെ റമദാൻ മാസത്തിൽ ഫറളായ നോമ്പുണ്ട്. മറ്റ് ചില മാസങ്ങളിൽ ദുൽഹജ്ജിൽ നമുക്ക് പുണ്യകർമ്മങ്ങളുണ്ട്, നോമ്പ് സുന്നത്തുണ്ട്. റബീഉൽ അവ്വലിൽ നിങ്ങൾ ഇന്ന കർമ്മം ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന യാതൊരു രേഖയും യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. നോമ്പ് നോൽക്കാൻ സുന്നത്താക്കിയ ദിവസങ്ങളുണ്ടോ? പ്രത്യേകമായ ദിവസങ്ങളുണ്ടോ റബീഉൽ അവ്വലിൽ? ദാനം ചെയ്യണം, ഇന്ന കർമ്മം ചെയ്യണം റബീഉൽ അവ്വൽ മാസത്തിൽ എന്ന് നിർദ്ദേശിക്കുന്ന യാതൊരു രേഖയുമില്ല. അപ്പൊ റബീഉൽ അവ്വൽ മാസം ആദരിക്കപ്പെടേണ്ടതും ആ മാസത്തിൽ പ്രത്യേകമായി വല്ല കർമ്മവും ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് അള്ളാഹു പറഞ്ഞു തരണമായിരുന്നു. റസൂലിനെ പഠിപ്പിച്ച് മാതൃക കാണിക്കണമായിരുന്നു. മൂന്ന് നൂറ്റാണ്ട് വരെ ജീവിച്ച ആർക്കും ഇത് മനസ്സിലായില്ലെന്നും പിന്നീട് വന്ന ഫാത്തിമിയ ഷിയാക്കൾക്കാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ട രീതി മനസ്സിലായതെന്നും തെറ്റിദ്ധരിക്കാൻ മാത്രം വിവരക്കേട് നമ്മൾ കാണിച്ചിരുന്നു. എന്നിട്ടിപ്പോൾ ചിലർ കുറച്ചു കാലമായി വിശുദ്ധ ഖുർആനിൽ നിന്നാണ് മൗലൂദിന് തെളിവ് പറയുന്നത്. എന്താണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു? ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൈ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സലാത്തും സലാമും ചൊല്ലണം. എന്താണ് സത്യത്തിൽ ഈ പറഞ്ഞത്? അള്ളാഹു സലാത്തി ഇല്ലെന്നുണ്ട്. അള്ളാഹു സലാത്തി ഇല്ലാന്ന് പറഞ്ഞാൽ ആകാശ ലോകത്ത് അള്ളാഹു മലക്കുകളും കൂടിയിരുന്ന് അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം എന്ന് പറയലല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് അള്ളാഹുവിന്റെ സലാത്ത്? കരുണയിലാണ്. മലക്കുകളുടെ സലാത്ത് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. വിശ്വാസികളുടെ സലാത്ത് ഈ പ്രാർത്ഥന തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആയത്ത് അവതരിച്ചപ്പോൾ സഹാബിമാർ ചോദിച്ചു, റസൂലേ സലാം എങ്ങനെ വേണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കൈഫനു സല്ലി അലൈക യാ റസൂലല്ലാ, അങ്ങയുടെ പേര് ഞങ്ങൾ ഇങ്ങനെ സലാത്ത് ചെല്ലണം. നബി പഠിപ്പിച്ചു കൊടുത്തു, ഖുലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. വിശ്വാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഈ സലാത്ത്. ഈ സലാത്ത് നേരാൻ മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ നമസ്കാരങ്ങളിലും ബാങ്കിലെ പ്രാർത്ഥനയുടെ മുമ്പും നമ്മൾ ഈ സലാത്ത് നേരുന്നു എന്ന് വിളിക്കുകയാണ്. എന്താണ് ഈ സലാത്തിന്റെ അർത്ഥം? മുഹമ്മദ് നബിയെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ എന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. മാത്രമല്ല, നബിക്ക് വേണ്ടി നമ്മൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ പ്രാർത്ഥനയാണ് സലാമിനും സലാത്തിനുമുള്ളത്. നബി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് സലാത്തിന്റെ അർത്ഥം. മറിച്ചവനെ നബി നീ അനുഗ്രഹിക്കണേ, നബി അനുഗ്രഹിക്കണേ എന്നാണ് സലാത്തിന്റെ അർത്ഥം. എനിക്ക് വേണ്ടി നിങ്ങൾ പരസ്പരനോട് പ്രാർത്ഥിക്കണം ആ പദവി കിട്ടാൻ എന്ന് നബി നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. നമ്മളൊക്കെ പരസ്പരനോട് പ്രാർത്ഥിക്കും പരസ്പരനെ നബിക്ക് ആ പദവി കൊടുക്കണേ. റസൂൽ എന്ന് പറഞ്ഞു പരലോകത്തൊരു പദവിയുണ്ട്, ഒരു ദരജയുണ്ട്, ആ ദരജ ഒരാൾക്ക് മാത്രമേ കിട്ടൂ. അത് എനിക്കായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനായിരിക്കാൻ ഞാൻ കൊതിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സലുല്ലാഹലിയൊസീല, എനിക്ക് നിങ്ങൾ ഒസീല ചോദിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ ഒസീലയും ഫലീലയും കൊടുക്കണേ, നീ അദ്ദേഹത്തോട് കരാർ ചെയ്ത വാഗ്ദത്തം ചെയ്ത ആ പദവി അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കണേ. എന്താണ് ഈ പദവി? നാളെ പരലോകത്ത് എല്ലാ മനുഷ്യന്മാരും വെപ്രാളപ്പെടുമ്പോൾ എല്ലാവർക്കും വേണ്ടിയും ശഫാഅത്ത് ചെയ്യാൻ പ്രവാചകന്മാരുടെ അടുത്തൊക്കെ ചെല്ലും. പരലോകത്തിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെട്ട ശേഷം, പുനർജനിച്ച ശേഷം ആദമിന്റെ അടുത്ത് ചെല്ലും. ആദമിനോടൊന്ന് പ്രാർത്ഥിക്കും, ഈ ജീവിതം വയ്യ എന്ന് ജനങ്ങൾ പരാതി വന്നു. അത് നബി ഒഴിഞ്ഞു മാറും, നൂഹിന്റെ അടുത്ത് പോകും, അവസാനം നബിയുടെ അടുത്ത് വരും. നബിയുടെ അടുത്ത് വരുമ്പോൾ റസൂലുള്ള അള്ളാഹുവിന് മുമ്പിൽ സുജൂദിൽ വീഴും, എന്നിട്ട് ദീർഘനേരം സുജൂദിൽ കഴിയും. അള്ളാഹു വിചാരിച്ചത്ര എന്നാണ് റസൂലുള്ള പറഞ്ഞു. എനിക്ക് അള്ളാഹു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലും. ശേഷം എന്നോട് അള്ളാഹു പറയും, തല ഉയർത്തൂ പ്രവാചക, ചോദിക്കുക എനിക്ക് തരാം. അപ്പോഴാണ് പ്രവാചകൻ ചോദിക്കുന്നത്, അള്ളാഹു മനുഷ്യനെ ഹിസാബിന് വേണ്ടി എടുക്കുന്നത്. ഈ ഒത്തീലയാണ്, ഈ സ്ഥാനമാണ് ഞങ്ങളുടെ നബിക്ക് നീ കൊടുക്കണേറബേ, കൊടുക്കണേറബേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്. അതിന് പകരം നമ്മുടെ ആളുകളുടെ രീതിയോ പരലോകത്ത് പേടിച്ച് വിറച്ച് ആളുകൾ നിൽക്കുന്ന സമയത്ത് അങ്ങ് ഞങ്ങൾക്ക് ശപാർശ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ, അങ്ങ് ഞങ്ങൾക്ക് ശപാർശ ചെയ്യണേ. ആരാണ് ഞങ്ങൾക്ക് ശപാർശ ചെയ്യാനുള്ളത്? ഞങ്ങളുടെ കാര്യം കഷ്ടമാണ്, നിങ്ങൾ ശപാർശ ചെയ്തില്ലെങ്കിൽ എന്ന് നബിയോട് അറ്റഹസിച്ച് പറയണോ? സത്യത്തിൽ ആ നബിക്ക് ശപാർശ കിട്ടാൻ, അധികാരം കിട്ടാൻ അള്ളാഹുവിനോട് എന്നും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിശ്വാസികളോട് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് അടക്കം ഇനി ലോകത്ത് വരാൻ പോകുന്ന അവസാന വിശ്വാസി വരെ പടച്ചവനോട് പ്രാർത്ഥിക്കണം, അപ്പേ ഞങ്ങൾ നബിക്ക് ഒസീലയും പള്ളിയിലേയും കൊടുക്കണേ. അത് നബിനോട് പ്രാർത്ഥിക്കലല്ല. ഈ നബിയാണ് നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചത്. ആരാണ് അമ്മ യുജീബുൽ മുസ്തറൈദാദാവു? പ്രാർത്ഥിക്കുന്നവന്റെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന മനുഷ്യന്മാര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നത് ആരാണ് പടച്ചവനല്ലാതെ എന്ന് അള്ളാഹു ചോദിക്കാൻ ഇത് പറഞ്ഞ പ്രവാചകനോടാണ് സത്യത്തിൽ ഈ മൗലിദി ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള പ്രാർത്ഥന. നബിയോട് പ്രാർത്ഥിച്ചു തുടങ്ങിയ മൗലിദിലെ വരികൾ പാപം ചെയ്ത ആളുകൾ പ്രവാചകനോട് അന്യായും ശിക്കായത്ത് ബോധിപ്പിക്കുന്നതാണ്. അതുപോലെ നബിയോട് നേരിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ബുറൈ ബുർദ എന്നൊരു കസീദയുണ്ട്. ആ കസീദയിൽ യാക്റമൽ ഖൽഖി മാലീ മന്നലൂദു ബിഹി ായിട്ടുള്ളവര് മാലീ മന്നലൂദുബിഹി, എനിക്ക് അഭയം തേടാൻ ആരാണ്? താങ്കളല്ലാതെ എന്റെ ഹുലൂലിൽ ഹാദിസിൽ അമിനി, വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാലഘട്ടങ്ങളും വരുമ്പോൾ വൈനവിൻ ജൂതിക്ക് തുന്യാവും അറുപത്തഹ, തുന്യാവും ആഗ്രഹവും താങ്കളുടെ ഔദാര്യമാണ്. ലൌഹിലെയും കലമിലെയും മുഴുവൻ വിജ്ഞാനങ്ങളും താങ്കളുടെ വിജ്ഞാനത്തിൽപ്പെട്ടതാണ് എന്ന് നബിയോട് പറയും. എനിക്ക് ഗൈബ് അറിയില്ല, എത്രയെത്ര സംഭവങ്ങളാണ്, ലാ അലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിയില്ല, അതിർത്തി കാര്യം അറിയില്ല എന്ന് അള്ളാഹ് പറയിപ്പിക്കാണ് നബിയോട്. മദീനയുടെ ചുറ്റുഭാഗവും കബറ വിശ്വാസികളുണ്ട് നബിയെ, മദീനയിൽ തന്നെയുണ്ട്, ആരാബികളുടെ കൂട്ടത്തിലുണ്ട്, പക്ഷേ നിനക്കവരറിയില്ല, നഹനുനായലമുഹും, നീ അവരറിയില്ല, നമുക്കവരറിയാം. അള്ളാഹു പ്രവാചകരോട് പറയും, എന്നിട്ട് ലൌഹിലെയും കലമിലെയും മുഴുവൻ ജ്ഞാനവും മുഹമ്മദ് നബിക്കുണ്ട് എന്ന് നബിയോട് പറയുന്നത് പ്രവാചക സ്നേഹമാകുന്നതെങ്കിൽ അള്ളാഹുവല്ലാതെ പ്രാർത്ഥിക്കാൻ അർഹതയുള്ളവർ ആരുമില്ലെന്ന് പഠിപ്പിച്ച പ്രവാചക ജനിയായികൾ. അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, നബിയോട് തന്നെ പ്രാർത്ഥിക്കുക. ഇത് പ്രവാചക സ്നേഹമാകുന്നത് എങ്ങനെ എന്ന് നമ്മൾ ആലോചിക്കാം. സത്യത്തിൽ ഇത് പ്രവാചകനെ ധിക്കരിക്കലാണ്, അദ്ദേഹത്തെ അപമതിച്ചലാണ്. പല തെളിവുകളും പറയുന്ന കൂട്ടത്തിൽ ചിലർ പറയാറുള്ളത് അതായത് പറയുക അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് അതിൽ, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. നിങ്ങൾ അവർ സമ്പാദിക്കുന്ന സമ്പത്തിനേക്കാൾ ഒരുമിച്ചു കൂട്ടുന്ന എല്ലാത്തിനേക്കാളും ഉത്തമം ഇതാകുന്നു. ഇസ്ലാമും ഖുർആനുമാണ് ഈ പതിലും റഹ്മത്തും എന്ന് മഹാപണ്ഡിതന്മാർ അവരുടെ ദുസ്തീരുകളിൽ വ്യാഖ്യാനിച്ചിട്ടും സ്ഥിരീകരിച്ചിട്ടും. പരസ്പരന്റെ അനുഗ്രഹം അവന്റെ ഔദാര്യം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഈ വചനം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 300 വരെ ഈ ആയത്തിന്റെ അർത്ഥം മൗലിദ് കഴിക്കലാണ് എന്ന് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാരാരും മനസ്സിലാക്കിയില്ല. അത് കഴിഞ്ഞാലേ ഫാത്തിമിയാക്കലാണ്, ഭരണാധികാരികൾ ഈജിപ്ത് ഭരിച്ച ഫാത്തിമിയ ഷിയാ ഭരണകൂടത്തിലാണ് ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലായത് എന്ന് പറയുന്നതും ഇതുപോലെ മറ്റൊരു അംഗത്വമാണ്. ഒരു മറ്റൊരു തെളിവ് മൗലിദ്വാദികൾ പറയാറുള്ളത് ആശൂറ നോമ്പുമായി ബന്ധപ്പെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ ദൂതന്മാർ നോമ്പ് അനുഷ്ഠിച്ചു. നബി ചോദിച്ചു, എന്താണ് ഈ നോമ്പ്? ഇന്നാണ് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട ദിവസം, ഞങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിന് നന്ദിയായി നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. അന അഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ബന്ധമിരിക്കാന് എന്നവിടുന്ന് പ്രഖ്യാപിക്കുകയും നോമ്പ് നോക്കാൻ വിശ്വാസികളോട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആശൂറായിരുന്ന നബി നോമ്പ് നോക്കില്ലേ? മൂസാ നബി രക്ഷപ്പെട്ട ദിവസം അവിടുന്ന് ഓർമ്മിച്ചുകൊണ്ട് നോമ്പ് നോക്കില്ലേ? അത് തന്നെയാണ് മൗലിദാഘോഷം. നബിയുടെ ജനനം ഒരു സന്തോഷമാണ്, അതുകൊണ്ടാണ് ഈ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്ന്. സത്യത്തിൽ ഇവിടെയും നാം ചിന്തിക്കേണ്ടത് ആ റസൂലുള്ള ഈ നോമ്പ് കൽപ്പിച്ചിട്ട് അദ്ദേഹം പിന്നെയും ജീവിച്ചു വർഷങ്ങളോളം. ഖലീഫമാരുടെ കാലം കഴിഞ്ഞു 300 വരെ, ക്ഷമിക്കുക 300 അവസാനിക്കുന്നതുവരെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മീലാദാഘോഷം നടത്തണം എന്ന് മുസ്ലിം ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ ഇനി മൗലിദിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ചില പ്രസ്താവനകൾ, മറ്റൊരു കാര്യവും കൂടി കൂട്ടത്തിൽ. സുവൈബത്തുൽ അസ്ലമി, സുവൈബ എന്ന അടിമ സ്ത്രീയെ അബൂ ലഹബ് മോചിപ്പിച്ചതിനാൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിൽ കഴിയുന്ന അബൂ ലഹബിന് വിരലിന്റെ ഉള്ളിലൂടെ വെള്ളം ലഭിക്കുന്നു എന്ന് ഒരു സ്വപ്നകഥയാണ്. ഈ കഥയ്ക്ക് ഒരുപാട് എതിർവശങ്ങളുണ്ട്, ഞാനത് ഏറെ വിശദീകരിക്കുന്നില്ല. പ്രധാനമായി സുവൈബ എന്ന അടിമസ്ത്രീയെ അബൂ ലഹബ് മോചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തോടനുബന്ധിച്ചല്ല, ആ ജനനവുമായി ബന്ധപ്പെട്ടാണ് സുവൈബയെ മോചിപ്പിച്ചത് എന്നതൊരു കള്ളക്കഥയാണ്. അതോടൊപ്പം സുവൈബയെ മോചിപ്പിച്ചത് ആരാണ്? അബൂ ലഹബ്. അബൂ ലഹബ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഈ കൂട്ടത്തിലെ എല്ലാവരുടെ മനസ്സിലും അബൂ ലഹബിന്റെ പേരിൽ അവതരിച്ച സൂറ ഓർമ്മയിൽ ഉണ്ടാകും. അള്ളാഹു ശപിച്ചുകൊണ്ടായത് അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു അവന്റെ സമ്പാദ്യവും അവന്റെ ധനവും അവന്റെ പ്രവർത്തനവും അവന് ഫലപ്പെട്ടില്ല. അവൻ നരകത്തിൽ തട്ടിയെരിയുന്നു. അവന്റെ ആ പെണ്ണും കൂട്ടാളിയായ സ്ത്രീയും അവരുടെ കഴുത്തിൽ ഈറ്റപ്പരനാരുകൊണ്ടുള്ള ഒരു കയറുണ്ട് എന്നല്ലാഹു പറയും. ഈ അബൂ ലഹബ് കടുത്ത വിക്കാരിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിച്ചപ്പോൾ അലിഹാദ ജമാഅത്തന എന്ന് പറഞ്ഞിട്ട് തപ്പല്ലക്കയാ മുഹമ്മദ് അലിഹാദ ജമാഅത്തന, ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്, നിനക്ക് നാശം എന്ന് പറഞ്ഞ് മണ്ണുവാരി മുഹമ്മദ് നബിയുടെ മുഖത്തെറിഞ്ഞ അബൂ ലഹബിനെയാണോ സുവൈബയെ മോചിപ്പിച്ച പേരിൽ അള്ളാഹു നരകത്തിൽ വെച്ച് ആദരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒന്ന്, ഖുർആനിന്റെ എതിരാണ് ഈ കഥ എന്നതുകൊണ്ട് തന്നെ അത് ആ തള്ളിക്കളെ തനത് പരമ്പര ഇല്ലാതെ ഉദ്ധരിക്കപ്പെട്ട മുറുസലായ ഒരു സംഭവമാണെന്നതുകൊണ്ട് ആ കഥ തെളിവിന് കൊള്ളുന്നതുമല്ല. ചരിത്രപരമായി നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ടാണ് സുഹൈബത്തിന് മോചിപ്പിച്ചത് എന്നതിന് രേഖയുമില്ല. അതുകൊണ്ട് തന്നെ ഈ കഥയുടെ വെളിച്ചത്തിലും മൗലിദാഘോഷം സ്ഥാപിക്കാൻ നിർവാഹമില്ലാത്തതാണ്. ഇനി അവർ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് കാഫിരായ അബൂ ലഹബിന് ഇങ്ങനെയൊക്കെ കിട്ടിയാൽ പിന്നെ നമുക്ക് എങ്ങനെ കിട്ടാതിരിക്കുമെന്നൊക്കെയാണ്. പിന്നെ ചില ആളുകൾ ഇബിന് ദഹിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇബിന് ദഹിയ മൗലിയത് എഴുതി കൊടുത്തല്ലോ മുനഫർ രാജാവിന് 7-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ മൗലിയത് എഴുതി കൊടുത്ത ഇബിന് ദഹിയ മഹാനായ ഒരു പണ്ഡിതനാകുന്നു എന്നാണ് ചിലർ പറയാറുള്ളത്. പണ്ഡിതനായാലും അല്ലാത്ത ആളായാലും ശരി, ഒരു കാര്യം വ്യക്തമാണ്, ഇബിന് ദഹിയെ സംബന്ധിച്ച് നിരൂപയന്മാരായ പണ്ഡിതന്മാർക്ക് അത്ര വലിയ നല്ല അഭിപ്രായമൊന്നും ഇല്ല എന്ന വസ്തുത നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഞാൻ അദ്ദേഹത്തെ പറ്റി ഏറെ വിശദീകരിക്കേണ്ടതില്ല. എത്രമേൽ വലിയ അയാളായാലും ശരി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ ആശയമെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് ചെയ്താലും ശരി, അത് വിജയത്താൻ അതിനെയാണ് അദ്ദേഹത്തിന്റെ സർവ്വ കുത്തുപകളിലും പുല്ലുപിതാക്കും വരാല എന്ന് തിരുനബി വളരെ കർക്കശമായി എല്ലാ ആചാരങ്ങളും ദുർമാർഗമാകുന്നു. ഈ മതത്തിലില്ലാതെ ഈ മതത്തിൽ ആര് കൂട്ടിച്ചേർത്താലും അത് തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു. ഇനി ഞാൻ സുന്നി വോയിസിൽ നിന്ന് വായിക്കാം. നേരത്തെ പറഞ്ഞ ആശയം സുന്നി വോയിസിൽ 8-6 പുസ്തകം 5, 1981 December 18 വന്ന മൗലിദാഘോഷം അനാചാരമോ എന്ന ലേഖനത്തിൽ നിന്ന് നബിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അക്ഷരം പ്രതി പകർത്തിയ ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നില്ല. അവർ ഈ ദൃശ്യകാര്യങ്ങളിൽ സദാബോധവാന്മാരും ശ്രദ്ധാലുക്കളുമായിരുന്നു. പിൽക്കാലത്തുള്ള ജനങ്ങൾ ഇസ്ലാമിക ജീവിത രീതികളിൽ നിന്ന് അകലുകയും ദീനി ചട്ടങ്ങളിൽ അശ്രദ്ധരാവുകയും ദുർബല ഹൃദയരാവുകയും ചെയ്തപ്പോൾ അവർക്ക് ഉത്ബോധനം ആവശ്യമായി വന്നു. അവ നല്ല നൂറ്റാണ്ടിലെ നല്ല മനുഷ്യന്മാർ ജീവിച്ച കാലത്ത് ഈ ഏർപ്പാടിന് ആവശ്യമുണ്ടായിരുന്നില്ല, പിന്നെയാണ് ദുർബല വിശ്വാസികളുടെ കാലത്താണ് ഉണ്ടായത് എന്ന് സുന്നിവോയിസ് പോലും സമ്മതിക്കുന്നത്. ഇത്തരം 4-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം ലോകത്ത് ഈ സമ്പ്രദായം നിരാക്ഷേപം നടപ്പിലാവുകയും പ്രമുഖ പണ്ഡിതന്മാർ അതിന് അംഗീകാരം നൽകുകയും തൽവിഷയകമായി നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്നത് സുന്നിവോയിസ് ആണ്. അപ്പൊ ചുരുക്കത്തിൽ എല്ലാവരും സമ്മതിക്കുന്നു, നബിയുടെ കാലത്തില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്ത് കാലത്തില്ല, ഖുലഫാഉ റാഷിദുകളുടെ കാലത്തില്ല, ഇമാമുകളുടെ കാലത്തില്ല, 3 നൂറ്റാണ്ട് വരെ ഇല്ല, 4-ാം നൂറ്റാണ്ട് മുതൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാത്തിമിയാക്കളാണ് ഈജിപ്തിൽ ഏറ്റവും ആദ്യം ഈ മൗലിദ് ഉണ്ടാക്കിയത്. ഇനി മഹാനായ ഇമാം ഫാത്തിഹാനിയോട് മൗലിദിനെ കുറിച്ച് പലരും പല ചോദ്യങ്ങളും ചോദിച്ചു. അദ്ദേഹം അതിനെക്കുറിച്ച് സുദീർഘമായൊരു മറുപടി നൽകുകയുണ്ടായി. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയോടുകൂടെ നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഖുർആനിലോ സുന്നത്തിലോ ഇതിനൊരു പ്രമാണവും ഞാൻ കാണുന്നില്ല. പൌരാണികന്മാരായ ഉന്നതന്മാരായ പണ്ഡിതന്മാരിൽ നിന്നും ഒരു ഉത്തരണിയും ഈ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നു ബൽഹുവ ബിദ്അ, അത് അനാചാരമാണ്. അഹദ സഹൽ ബത്താലൂൻ വശഹുബത്തു നഫ്സിൻ എഴുത്തനാബികൾ അക്കാലൂൻ, ഷാഫാത്ത് രാമന്മാർ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിയ ഷാഫാത്ത് രാമന്മാർ ഉണ്ടാക്കിയ ഒരു ബിദ്അത്താകുന്നു എന്നാണ്. അദ്ദേഹം പറയുന്നു ഹുക്കുമുകൾ നോക്കിയാൽ ഹലാലാണോ ഹറാമാണോ ജായിദാണോ കറാഹത്താണോ സുന്നത്താണോ നിർബന്ധമാണോ. അദ്ദേഹം പറയുന്നു വാജിബാണെന്ന് പറയാൻ വയ്യ, ആരും പറയുന്നുമില്ല. സുന്നത്താണെന്നും പറയാൻ വയ്യ, സുന്നത്താവണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിക്കണം, അദ്ദേഹം പറയണം, അതുണ്ടായിട്ടില്ല. പിന്നെ ഹലാലാണോ പറയാൻ വയ്യ, നബിയുടെ കാലത്തില്ലാത്തൊരു ദുരാചാരം ഹലാലാവാനും വയ്യ, ഒന്നുകിൽ അത് മക്രൂഹ് ആവണം അല്ലെങ്കിൽ അത് ഹറാമാവണം. അദ്ദേഹം പറയുന്നു വലാ ജായിദ യകൂന മുബാഹൻ യന ലിഖിത ഫീ ലൈസ മുബാഹൻ ഫീ ഇജ്മാഇൽ ഉമ്മ പലം യബക ഇല്ല അന്തക്കൂന മക്രൂഹൻ ഔ ഹറാമൻ, ഒന്നുകിൽ ഇത് മക്രൂഹ് ആവണം കറാഹത്താവണം അല്ലെങ്കിൽ ഇത് ഹറാമാവണം. ഇതാണ് പാകിസ്ഥാനി പറയുന്നത്. മഹാനായ ഇബ്നുൽ ഹാജി മാലിക്കി തന്റെ അൽ മദക്കൽ എന്ന ഗ്രന്ഥത്തിൽ 2-ാം വോള്യത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് സുദീർഘമായി സംസാരിച്ച ശേഷം അദ്ദേഹം പറയുന്നു ഫൈൻ ഹലാ മിൻ അയ് അമലുൽ മൗലിദി. ഞാൻ അതിന് ആശയം മാത്രം പറയാം ഈ ചുരുക്കാൻ വേണ്ടി. ഈ മൗലിദ് സമ്പ്രദായം അദ്ദേഹം കുറെ ഈജിപ്തിൽ മൗലിദ് ഉണ്ടാക്കിയപ്പോൾ അവർ ചെയ്ത പള്ളിയിലെ ഡാൻസുകളും തേക്കൂത്തുകളെ സംബന്ധിച്ച് പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ വരുന്നതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇത് മുഴുവനും ഒഴിവാക്കിയാലും ഈ എല്ലാം ഒഴിവാക്കിയാലും എല്ലാത്തിൽ നിന്നും ഒഴിവായിട്ട് അമിലത്താമൻ പക്കത്ത് ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് അത് പാവങ്ങൾക്ക് ഈ മൗലിദിന്റെ പേരിൽ വിതരണം ചെയ്തു. അത് മാത്രമാണെങ്കിൽ പോലും ചിലർ ചോദിക്കാറുണ്ട്, എന്നാൽ ഭക്ഷണം കൊടുക്കല്ലേ, പാവപ്പെട്ടവർക്ക് കിട്ടിയല്ലേ, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമല്ലേ? എന്നാൽ പോലും അദ്ദേഹം പറയുന്നു, ബഹുവ പിതാത്തും വിനപ്തി നിജത്തി ഈ പക്കത്ത്, ഈ ഉദ്ദേശം കൊണ്ട് മാത്രം അത് ഉണ്ടായാൽ തന്നെ അത് വിദേശാവുന്നു. കാരണം അദ്ദേഹം പറയുന്നത് മതത്തിലൊരു അധികപ്പറ്റാണ്, ദൈവത്തിന് അമലി സ്ഥലത്തിൽ മാറി കഴിഞ്ഞ തലപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ പെട്ടതല്ല. അവരാണെങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തുന്നവരായിരുന്നു ഈ മതപരമായ വിഷയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന കാര്യത്തിൽ. എന്നിട്ട് അദ്ദേഹം ഒരു പദ്യം പറയുന്നു. ആ പദ്യത്തിന്റെ ആശയം ഇതാണ്, പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ട, പ്രവർത്തനങ്ങളിൽ മാതൃക കാണിച്ച നല്ല മനുഷ്യന്മാർ പോയി, മോശപ്പെട്ട കാര്യത്തെ എതിർക്കുകയും നിരാകരിക്കുകയും ചെയ്ത ആളുകളുടെ കാലം കഴിഞ്ഞു. ഇപ്പൊ ചില ആളുകളുണ്ട്, അവർ പരസ്പരം അയാൾ നല്ല ആളാണ് അയാൾ നല്ല ആളാണെന്ന് പറയുന്ന ആളുകളാണ്. കൽപ്പിൻ യുദ്ധീതാമുഖം പാലം ഈ എതിർപ്പാണോ ഉവരും അന്നുള്ളവർ, അതായത് മോശപ്പെട്ട ദുർനടപ്പുകാരനായ ഒരാളെ പ്രതിരോധിക്കാൻ വേണ്ടി പരസ്പരം അയാൾ നല്ല ആളാണ് ഇയാൾ നല്ല ആളാണെന്ന് പറയുന്ന, അയാൾ ഇമാമാണ് ഇയാൾ ഷേഖാണ് അയാൾ പണ്ഡിതനാണ് ഭക്തനാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇപ്പോ ഈ കാലഘട്ടത്തിലാണ് നീ ജീവിക്കുന്നത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില മൃഗങ്ങളുണ്ട്, കണ്ടാൽ തോന്നും കണ്ണും കാതുമൊക്കെയുള്ള മനുഷ്യരാണെന്ന്, എന്നാൽ യഥാർത്ഥത്തെ അവർ മൃഗങ്ങളാണ്. ജീനിന് വല്ലതും സംഭവിച്ചാൽ അവർക്കൊരു പ്രശ്നവുമില്ല, അവർക്ക് അവരുടെ സമ്പത്താണ് പ്രധാനം എന്ന ആശയം വരുന്ന ഒരു വരി പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് വിവരമുള്ളവരോട് കാര്യം ചോദിക്കുക, എന്നാൽ അവരെ പോലെ നിനക്കും വിവരം നേടാം, ചിന്തിച്ച് കാര്യങ്ങൾ വിശാലമായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്ന ആളുകൾക്ക് വിജയം ഭരിക്കാൻ കഴിയും എന്നും ഇമാം ഇബ്നുൽ ഹാജിൽ മാലിക്കി പറയുന്നു. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്റെ ഗ്രന്ഥങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ കൃതിയിൽ ആരും അത് ചെയ്തിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ അത് ചെയ്യാൻ അർഹത അവർക്കായിരുന്നു, ഒരു പരസ്യവും അവർക്കുണ്ടായിരുന്നില്ല. അത് ചെയ്യണമെന്ന് അവർ വിചാരിച്ചാൽ അതൊരു സുന്നത്താണെങ്കിൽ അവർക്ക് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവരാരും അത് ചെയ്തില്ല. ഉഹുമാനിൽ ഖൈരി അഹ്റസ്, അവരേറ്റവും കൂടുതൽ അതിൽ താല്പര്യമുള്ളവരായിരുന്നു, നബിയെ കൂടുതൽ സ്നേഹിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾ, പ്രവാചകനെ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ഉന്നമാ കമാലു മഹബ്ബതിഹി വ തഅദീമിഹി ഫീ മുതാബഅതിഹി വ തആതിഹി, പ്രവാചകനോടുള്ള ഏറ്റവും വലിയ പൂർണ്ണമായ സ്നേഹം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നതിലാണ്, മുതാബഅത്തിലും അദ്ദേഹത്തെ അനുസരിക്കുന്നതിലുമാണ്. ഒത്തിബായി അംഗിഹി വൈഹിയായി പുന്നതിഹി ബാത്തിനുള്ളാഹിരൻ, പരസ്യമായും രഹസ്യമായും ആന്തരികമായും ബാഹ്യമായും പ്രവാചകന്റെ സുന്നത്ത് ജീവിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ പിന്തുടരുന്നതിലും, വനസിനിമാ ബോയിസബിഹി വൽജിഹാദ് അലാ ദാലിക് ബിൽ ഖൽബി വൽയദി വൽലിസാൻ, നാവുകൊണ്ടും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവമാർഗത്തിൽ പ്രവാചകന്റെ മാർഗം സജീവമാക്കാൻ വേണ്ടി സമരം ചെയ്യുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലുമാണ് സത്യത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം പരിപൂർണമായി നിലകൊള്ളുന്നത്. മുഹാദിരുകളും അൻസാറുകളുമായ ആദ്യകാലക്കാരുടെ മാർഗം ഇതാകുന്നു എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അള്ളാഹു പറഞ്ഞത് സത്യം, തീർച്ചയായും ഇതാണ് എന്റെ വഴി, നേരായ മാർഗം. ഫത്തബിഊഹു, നിങ്ങൾ ആ മാർഗം പിന്തുടരുന്നു. വലാ തത്തബിഊ സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി, നിങ്ങൾ വിവിധ മാർഗങ്ങൾ തേടിപ്പോവരുത്, വിവിധ മാർഗങ്ങൾ പിന്തുടരരുത്, അപ്പോൾ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കും, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും. അള്ളാഹു സത്യമാർഗത്തിൽ അടിയുറച്ച് ജീവിക്കാൻ, അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള നസീഹത്ത് പുലർത്തുവാനും, മുസ്ലിം സാധാരണക്കാരോടും നേതാക്കന്മാരോടുമുള്ള നസീഹത്ത് നിലനിർത്തുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാസുദേവാനാലി അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.